بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد تبت يدا أبي لهب وتب ما أغنى عنه ماله وما كسب سيصلى نارا ذات لهب وامرأته حمالة الحطب في جيدها حبل من مسد.
بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وصحابته ومن والاه وبعد.
سورة الإخلاص سورة الفلق فلق إذن سورة الإخلاص سورة الإخلاص ഏറെ ശ്രേഷ്ഠമായ സുഹൃത്താണ്. എന്താണ് അതിൻ്റെ ഒരു ശ്രേഷ്ഠത? വിശുദ്ധ ഖുർആനിന്റെ മൂന്നിലൊന്ന് സുലുസുൽ ഖുർആൻ. നബീ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖുർആന്റെ മൂന്നിലൊന്നിന് മൂന്നിൽ ഒന്നിന് തുല്യമാകുന്നു ഇഖ്ലാസ്. എങ്ങനെയാണ് വിശുദ്ധ ഖുർആനിൽ മൂന്നിലൊന്നിന് തുല്യാകെ? മൂന്നിലൊന്നിന് തുല്യാകെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിശുദ്ധ ഖുർആനിലെ ഒരു ഭാഗം തൗഹീദ്, അള്ളാഹുവിന്റെ ഏകത്വത്തെ അറിയിക്കണം, പഠിപ്പിക്കണം. മറ്റൊരു വകുപ്പ് പരലോക സംബന്ധിയായിട്ടുള്ള വിഷയങ്ങളാണ്. പിന്നെ കർമാനുഷ്ഠാനങ്ങളാണ്. വിശുദ്ധ ഖുർആനിൽ മൂന്നിലൊന്ന് ഏകദേശ വിശ്വാസം തൗഹീദാണ്. ആ തൗഹീദിനെ മുഴുവൻ ആര് ഉൾക്കൊണ്ടിട്ടുണ്ട്? സൂറത്തുൽ ഇഖ്ലാസ് ഉൾക്കൊണ്ടിട്ടുണ്ട്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇത് മൂന്നിലൊന്ന്, വിശുദ്ധ ഖുർആനിലെ മൂന്നിലൊന്ന് തുല്യാണ് എന്നാണ് പറഞ്ഞത്. ഈ സൂറത്തിനെ കുറിച്ച് ഒരു ദിവസം റസൂലുള്ളാഹി തങ്ങൾ എല്ലാ രാത്രിയും നിങ്ങൾക്ക് വിശുദ്ധ ഖുർആനിന്റെ മൂന്നിലൊരു ഭാഗം പോകാൻ എന്തുണ്ട് പ്രയാസം ചോദിക്കുക. മൂന്നിലൊന്ന് വിശുദ്ധ ഖുർആന്റെ നമ്മൾ എത്ര ഉണ്ടാവും? മൂന്നിലൊന്ന് എത്ര ജ്യൂസ് ഉണ്ടാവും? പത്ത് ജ്യൂസ്. വിശുദ്ധ ഖുർആൻ 30 ജ്യൂസ് ആണ്. അപ്പൊ അതിൽ മൂന്നിലൊന്നും 10 ജ്യൂസ് ആണ്. അപ്പൊ എല്ലാ രാത്രി അത് ഓതാന്ന് പറഞ്ഞെങ്കിൽ അപ്പൊ സഹാബത്ത് അതിൽ ആശ്ചര്യം കൂടി. അപ്പൊ നബീ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരോട് പറഞ്ഞു, നിങ്ങൾ സൂറത്തുൽ ഇഖ്ലാസ് ആണ് ഓതേണ്ടത്. അത് തഹജ്ജുദ് സൂറത്തുൽ ഖുർആൻ വിശുദ്ധ ഖുർആന്റെ മൂന്നിലൊന്നിന് തുല്യമാണ് എന്ന് നബീ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അത് പിന്നെ ഈ സൂറത്തിന് മാത്രം ഉള്ള ഒരു പ്രത്യേകതയാണ് ഇഖ്ലാസ്. പിന്നെ സൂറത്തുൽ ഇഖ്ലാസിന്റെ മറ്റൊരു പ്രത്യേകത, സൂറത്തുൽ ഇഖ്ലാസ് 10 തവണ പാരായണം ചെയ്യുന്നവർക്ക് നബ്സലാൻ ചില മാത്രങ്ങളൊരു സന്തോഷ വാർത്ത അറിയിച്ചു. ആ സന്തോഷ വാർത്ത, അയാൾ സ്വർഗത്തിൽ ഒരു വീട് അല്ലെങ്കിൽ ഖസ്ർ നിർമ്മിക്കപ്പെടുന്നു എന്നുള്ളത്. ഖസ്ർ അങ്ങനെ ഹദീസിലുള്ളത്. ഖസ്ർ എന്ന് പറഞ്ഞ കൊട്ടാരം, സ്വർഗീയ കൊട്ടാരം. സൂറത്തുൽ ഇഖ്ലാസ് 10 തവണ പാരായണം ചെയ്യുന്നവർക്ക് ഒരു സ്വർഗീയ കൊട്ടാരം എന്നതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുവിശേഷം. പിന്നെ നമ്മളിപ്പോ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു സൂറത്തുൽ നാസിന്റെ അതേപോലെ സൂറത്തുൽ ഫലത്തിന്റെ ഒക്കെ മഹത്വത്തിൽ. നമ്മൾ ഉറങ്ങാൻ കിടക്കുമ്പോൾ എന്ത് ചെയ്യണം? കൈകളിൽ ഊതി ഈ സൂറത്തുകൾ ഊതിയിട്ട് ശരീരത്തിൽ കയ്യെത്തിനടുത്തളവാൻ പറഞ്ഞു. അതിൽ അന്നാസും അൽഫലം എന്ന പോലെ വേറെ സൂറത്തുണ്ട്. അതേതാണ് സുഹൃത്തിൽ സൂറത്തിൽ ആ സുഹൃത്തിന്റെ മഹത്തം എല്ലാ രാവിലും നമ്മൾ അത് മൂന്ന് തവണ ഊതുക എന്നുള്ളത് അതിന്റെ ഒരു മഹത്തം. പിന്നെ അത് പ്രധാനപ്പെട്ട ഒരു വിഷയം. ഒരു വ്യക്തി അയാൾ നിസ്സംഗമായിട്ടുള്ളൊരു സംഘത്തിൽ അമീറാക്കിയിട്ട് നിശ്ചയിച്ചു. അയാളെന്തേത് സംഘത്തിൽ അമീറായിട്ട് പോയി. അങ്ങനെ അയാൾ എന്ത് ചെയ്യും? എല്ലാ നമസ്കാരത്തിലും അയാളെ ഇമാമത്തെ സൂറത്തുൽ ഫാത്തിഹ ഓതും, ഒരു സൂറത്ത് ഓതും, പിന്നെ അയാൾ കുലുബുള്ളാഹു അഹദ് ഓതും. എല്ലാ നിസ്കാരത്തിലും സൂറത്ത് ഓതിയാൽ നമ്മൾക്ക് ഫാത്തിഹ ഓതി പിന്നെ സൂറത്ത് ഓതാ കാത്ത് കണ്ണു പോയിട്ട് പോകാൻ അല്ലെ. ഇയാൾ എന്ത് ചെയ്യും? അള്ളാഹു കൊണ്ട് ഉറപ്പുകൊണ്ടിയാലും കുലുബുള്ളാഹു അഹദ് സൂറത്ത് ഓതും. രണ്ടാം പതിവാ ചില ഹദീസുകളിൽ ഇയാളൊരു പിന്നെ ഒരാൾ ഇമാമുദ്ദീനെ കുറിച്ച് പറയുന്നത് ഇമാമുദ്ദീൻ കുബ പള്ളിയിൽ ഒരാളെ ഇമാമത്ത് കിട്ടി. അയാൾ എല്ലാ നിസ്കാരത്തിലും ഫാത്തിഹ ഓതും സൂറത്ത് ഓതുമ്പോ കുലുബുള്ളാഹു അഹദ് സൂറത്ത് ഓതും. അയാളുടെ ഊഹത്തിന്റെ ചന്തം പരിഗണിച്ചിട്ട് അയാളെ മാറ്റാൻ നിർവ്വാഹമില്ല. അവർക്കൊക്കെ അയാളെ ഇമാമായിട്ട് വേണം, പക്ഷെ അയാൾ എന്ത് ചെയ്യും? ഈ ഒരു ആളുകളുടെ സൃഷ്ടിയിൽ ഒരു എക്സ്ട്രാ ഫിറ്റിംഗ് എന്ന് പറയും ആ രീതിയിൽ സുഹൃത്തിൽ ക്ലാസ് അയാളും. അപ്പോ അയാളെ വിളിച്ചു ചോദിച്ചു നിസ്ലാമങ്ങൾ ഇയാൾ വിളിച്ചു വെച്ച് സുധാ പള്ളിയിൽ ഇമാമിനെ വിളിച്ചു വെച്ച് അതേപോലെ തന്നെ ആ സംഘത്തിൽ തലവനാക്കി നിശ്ചയിച്ച വ്യക്തിയെ വിളിച്ചു ചോദിച്ച് എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ ഓതുന്നത്? അപ്പൊ അയാൾ പറഞ്ഞു ആ സുഹൃത്ത് ഞാൻ ഇഷ്ടപ്പെടുന്നു, ആ സൂറത്ത് ഞാൻ ഇഷ്ടപ്പെടുന്നു, ഇഖ്ലാസ് സൂറത്ത് ഞാൻ ഇഷ്ടപ്പെടുന്നു, അതുകൊണ്ടാണ് ഞാനത് എല്ലാ നിസ്കാരത്തിലും ഇങ്ങനെ ഓതുന്നത്. അപ്പൊ നിസ്സല്ലാത്തിൽ മാത്രങ്ങൾ പറഞ്ഞു അയാളോട് പറയൂ അള്ളാഹു അയാളെ ഇഷ്ടപ്പെടുന്നു, അയാളെ അള്ളാഹു ഇഷ്ടപ്പെടുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ട് പറഞ്ഞു. അപ്പൊ അതൊരു ഇസ്ലാമിന്റെ ഒരു മഹത്തം, ഈ സൂറത്തിനെ ഇഷ്ടപ്പെട്ട വ്യക്തിയെ അള്ളാഹു പ്രത്യേകം ഇഷ്ടപ്പെടുന്നു എന്ന് നബിസല്ലല്ലാഹി അലൈഹി വസല്ലം കാണിക്കുന്നു. വേറൊരു വ്യക്തി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് പറഞ്ഞു, റസൂലെ ഈ സൂറത്ത് മുഴുവൻ അള്ളാഹുവിന്റെ സിഫാത്താണ്, അള്ളാഹുവിന്റെ സിഫാത്താണ്, അള്ളാഹുവിന്റെ വിശേഷമാണ്. നോക്കി നിങ്ങൾ ഇതിലെ ഒക്കെ എന്താണ് അള്ളാഹുമായി ബന്ധപ്പെട്ട അഞ്ച് കാര്യങ്ങൾ കിട്ടുന്നത്. അള്ളാഹു അഹദ്, അള്ളാഹു അസ്സമദു, അള്ളാഹു ലം യലിദ്, അല്ലാഹ് ലം യൂലദ്, അല്ലാഹ് ലം യകുൻ ലഹു കുഫുവൻ അഹദ്. അള്ളാഹുമായി ബന്ധപ്പെട്ടുള്ള കാര്യമാണ് പറയുന്നത്. അപ്പൊ ഒരു വ്യക്തി പറയുന്നു റസൂലെ മുഴുവൻ അള്ളാഹിന്റെ സിഫാത്താണ്, വിശേഷമാണ്, അതുകൊണ്ട് ഈ സൂറത്ത് ഞാൻ ഇഷ്ടപ്പെടുന്നു. അവൻ ഇസ്ലാത്തിനായോട് പറഞ്ഞു ഈ സൂറത്തിനോടുള്ള നിന്റെ ഇഷ്ടം അദ്ഖലക അൽജന്ന, നിന്റെ സ്വർഗത്തിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നു. അപ്പൊ ഈ സൂറത്തിന് കുറേ മഹത്വങ്ങളാണ്. ഇസ്ലാത്തിന്മാരെ ഈ സൂറത്ത് ഒരാൾ ഓടുന്നത് കിട്ടി. അപ്പൊ ഇസ്ലാത്തിന്മാരെ പറഞ്ഞു വജബത്ത്. അപ്പൊ നിസ്ലാത്തിന്മാരെ ചോദിച്ചു വജബത്ത് എന്താണ്? വജബത്ത് എന്നാ അനിവാര്യമായി തീർച്ചയായും ലഭിച്ചു എന്നൊക്കെ ഇല്ലാത്ത. അപ്പൊ എന്താ വജബത്ത്? അപ്പൊ പറഞ്ഞു വജബത്ത് ലഹുൽ ജന്ന. എന്താ വജബത്ത് ലഹുൽ ജന്ന? അയാൾക്ക് സ്വർഗം സ്വർഗം അനിവാര്യമാണ്, സ്വർഗം ലഭിക്കും എന്ന രീതി പറഞ്ഞു. അപ്പോ ഇഖ്ലാസ് സൂറത്ത് എന്ന് പറഞ്ഞെങ്കിൽ അത് കുറേ മഹത്വങ്ങൾ, കുറേ ശ്രേഷ്ഠതകൾ നമ്മളെ പഠിപ്പിക്കുന്ന ഒരു സൂറത്താണ്. മനസ്സിലായി? നിസ്സലാസ്ലാസംഗംഹാനോട് പറഞ്ഞു എല്ലാ നമസ്കാരത്തിന്റെയും ഒടുവിൽ നമസ്കാരത്തിലാ വേണ്ടിയാണ് മുഅവ്വിദാത്തുകളോ തന്നെ മുഅവ്വിദാത്തുകൾ. അവിടെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് മുഅവ്വിദത്തൈനിയാണ് അല്ലെ, മുഅവ്വിദത്തൈനി അല്ലെ. ഇവിടെ മുഅവ്വിദാത്താണ്, എല്ലാ നമസ്കാരങ്ങളുടെയും ഒടുവിൽ മുഅവ്വിദാത്തോ തന്നെ. മുഅവ്വിദാത്ത് എന്ന് പറഞ്ഞ എന്താണ്? മുഅവ്വിദത്താണ് അഭ്യർത്ഥന ഉള്ള സൂറത്താണ്. മുഅവ്വിദത്തൈനി എന്ന രണ്ടെണ്ണം അതേതൊക്കെയാണ്? ഫലക്കും അന്നാസ്. ഇവിടെ മുഅവ്വിദാത്ത് എന്നുള്ളത് ബഹുവചനമാണ്. അപ്പൊ രണ്ടല്ല, പിന്നെ രണ്ടിലേറെ ഉണ്ട്, മൂന്നുണ്ട്. അപ്പൊ അതേതാണ് മൂന്നാമത്തെ? മൂന്നാമത്തേത് ഇഖ്ലാസാണ്. മൂന്നാമത്തേത് ഇഖ്ലാസാണ്. അപ്പോ നീ എല്ലാ നമസ്കാരങ്ങൾക്ക് ശേഷവും മുഅദ്ദിനാത്തുകൾ ഓതണം എന്ന് ഉഖബ റളിയല്ലാഹു അൻഹുവിനോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അനുശാസിച്ചു കൽപ്പിച്ചു. അത് ഉഖബ പറയാം റസൂലുള്ളാഹി അൻഹുവിനെ ഇങ്ങനെ കൽപ്പിച്ചിട്ട്. അപ്പോ എല്ലാ നമസ്കാരങ്ങൾക്കിടയിൽ അവസാനത്തിൽ നമ്മൾ പാരായണം ചെയ്യുന്ന സൂറത്താണ് സൂറത്തുൽ ഇഖ്ലാസ് എന്ന അൽഫറ സൂറത്തിനോടൊപ്പം. അത് അതിന്റെ ഒരു മഹത്വം. ഇപ്പൊ മുഅദ്ദിനത്തെയിന്റെ അതേപോലെ തന്നെ മുഅദ്ദിനാത്തു ആയിഷ റളിയല്ലാഹു അൻഹ ഹദീസിലാണ് നബിസല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾക്ക് ഞാൻ മുഅദ്ദിനാത്തു കൊണ്ട് മന്ത്രിച്ചു. മുഅദ്ദിനാത്തു കൊണ്ട് മന്ത്രിച്ചു. മുഅദ്ദിനാത്ത് എന്ന് പറയുമ്പോ ഫലഖും അന്നാസും പിന്നെ ഇഖ്ലാസും. അപ്പൊ അത് ഈ സൂറത്തിന്റെ മറ്റൊരു മഹത്താണ് അറിയിക്കുന്നത്. മുഅദ്ദിനാത്ത് എന്ന സൂറത്തിന് പേരുള്ളത് പോലെ ഈ സൂറത്തിന് കുറെ പേരുകളുണ്ട്. അതിലൊരു പേരാണ് എന്താ വായിക്കാൻ? എന്ന് പറഞ്ഞാൽ നമ്മൾ മലയാളത്തിലൊക്കെ കിടക്കല്ലേ, അനുസരിക്കാൻ മാത്രമല്ല അറബിയിലും ഇത് ശരിയാണ്. ചിലതൊക്കെ വെച്ച് തന്നാലും പിന്നെ മുഷഫ്ഷിക്കത്തെ എന്നാണ് രണ്ട് സൂറത്താണെന്ന് ഉദ്ദേശിക്കുന്നത്. നരകത്തിൽ നിന്നും കാപട്യത്തിൽ നിന്നും ഒരു മനുഷ്യന് രക്ഷയും മോചനവുമാകുന്ന രണ്ടധ്യായങ്ങൾ എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഈ മുഷഫ്ഷിക്കത്തൈനി രണ്ട് സൂറത്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒന്ന് ഏതാ? ഒന്ന് ഇഖ്ലാസ് അല്ലെ. മറ്റൊന്ന് ഏതാ? സൂറത്തുൽ കാഫിറൂൻ. സൂറത്തുൽ കാഫിറൂൻ, സൂറത്തുൽ കാഫിറൂനും അതേപോലെ തന്നെ സൂറത്തുൽ ഇഖ്ലാസ്, ഈ രണ്ട് സൂറത്തുകൾക്കാണ് എന്ത് പറയാ? മുഷഫ്ഷിക്കത്തൈ എന്ന് പറയാം. അൽനാസിനും ഫലത്തിനും നമ്മൾ പറഞ്ഞു മുഅവ്വിദത്തൈ അല്ലെ. സഹ്റാവൈൻ എന്ന് പറയും രണ്ട് സൂറത്തുകൾക്ക്. സഹ്റാവൈൻ ഏതാ? സഹ്റാവൈൻ രണ്ട് സൂറത്തുകൾക്ക് സഹ്റാവൈനി എന്ന് പറയും. സഹ്റാവൈൻ എന്ന് പറഞ്ഞാൽ അൽബഖറയും ആലി ഇംറാൻ. അൽബഖറയും ആലി ഇംറാൻ. അപ്പൊ അൽബഖറ ആലി ഇംറാൻ സൂറകൾക്ക് സഹ്റാവൈനി എന്നും അൽകാഫിറൂൻ അൽഇഖ്ലാസ് സൂറകൾക്ക് മുഷഫ്ഷിഖതൈൻ എന്നും അൽഫലഖ് അന്നാസ് സൂറകൾക്ക് മുഅദ്ദിനതൈനി എന്നും പേര് വരും. മുഷഫ്ഷിഖതൈൻ മുഷഫ്ഷിഖത്ത് എന്ന് പറഞ്ഞെങ്കിൽ പിന്നെ അത് നരകത്തിൽ നിന്നും കാപട്യത്തിൽ നിന്നുമുള്ള രക്ഷക്കുള്ള സൂറത്തുകൾ എന്ന അർത്ഥം. കാപട്യത്തെ പോകും, നരകത്തെ പോകും, അതാണ് അതിന്റെ അർത്ഥം. ശമനം ഏകകാരണത്തിന് ആ പദത്തിന് ശക്തക്കാരണ ആ പദത്തിന് എങ്ങനെ വരാം? രോഗം നീറ്റുക, പൊക്കുക എന്ന അർത്ഥത്തിൽ. ഇവിടെ കാപട്യത്തെ പോക്കുക, നരകത്തെ പോക്കുക എന്നുള്ള ഉദ്ദേശാർത്ഥം. ആ അതിനാണ് പിന്നെ കാഫിറൂൻ ഇഖ്ലാസ് സൂറത്തിന് ഈ പേര്. നോക്കി നിങ്ങൾ, നമ്മൾ കാഫിറൂൻ ഇഖ്ലാസ് സൂറകൾ ഉണ്ടല്ലോ, പ്രത്യേകിച്ച് ഓതും. പ്രത്യേകിച്ച് ഓതും. എവിടെ പ്രത്യേകിച്ച് ഓതാ? മുമ്പുള്ള സുനസ്കാരത്തിൽ അല്ലെ. സുബൈന്റെ മുമ്പുള്ള രണ്ടറക്കാത്ത സുന്നത്തിൽ നമ്മൾ സൂറത്തുൽ ഫാത്തിഹ ഒന്നാമത്തെ റക്കാത്തിൽ ഓതിയാൽ കാഫിറൂൻ ഓതും. പിന്നെ സൂറത്തുൽ ഫാത്തിഹ രണ്ടാമത്തെ റക്കാത്തിൽ ഓതിയിട്ട് അവിടെ എന്ത് ചെയ്യും? ഇഖ്ലാസ് ഓതും. പിന്നെ സ്വവാബിന് ശേഷമുള്ള രണ്ടറക്കാത്ത്, സ്വവാബിന് ശേഷമുള്ള രണ്ടറക്കാത്ത് നമ്മൾ സുഹൃത്തുൽ ഫാത്തിഹയ്ക്ക് ശേഷം ആദ്യത്തെ റക്കാത്തിൽ കാഫിറൂൻ ഓതും, രണ്ടാമത്തെ റക്കാത്തിൽ ഫാത്തിഹയ്ക്ക് ശേഷം ഇഖ്ലാസ് ഓതും. പിന്നെ മദരവിന് ശേഷമുള്ള രണ്ടറക്കാത്തിൽ മദരവിന് ശേഷമുള്ള രണ്ടറക്കാത്തിൽ ആദ്യത്തെ റക്കാത്തിൽ ഫാത്തിഹയ്ക്ക് ശേഷം കാഫിറൂൻ ഓതും, പിന്നെ രണ്ടാമത്തെ റക്കാത്തിൽ ഫാത്തിഹയ്ക്ക് ശേഷം ഇഖ്ലാസ് ഓതും. അല്ല മാത്രല്ല ഇനിയുണ്ട് ഒന്നാമത്തെ സർവീസ് മർദ്ദിക്കാൻ ആട, രണ്ടാമത്തെ കാര്യത്തിൽ ക്യാമ്പ്, മൂന്നാമത്തെ കാര്യത്തിൽ ഇഖ്ലാസ്. അതാണ് ഹദീസിൽ വന്നത്. എല്ലാവരും ചേർത്തിൽ വന്നതാണ്, പ്രാർത്ഥിക്കുന്ന ശേഷം ക്ലാസ് വന്നതാണ്. പക്ഷെ പ്രത്യേകിച്ച് വന്ന മൂന്ന് സന്ദർഭങ്ങൾ ചേർത്തിൽ ഇതാണ് വിത്തർ, അതേപോലെ തന്നെ അതിലേക്ക് ശേഷമുള്ള സിനത്ത്, പിന്നെ സവാസിന് ശേഷമുള്ള എൻട്രക്കായിട്ട് സംസ്കാരം, അതുകൊണ്ട് ടാഗുറൂനും അതേപോലെ തന്നെ ഇസ്ലാസ്, അത് രണ്ടും നമ്മൾ ഒന്നിപ്പിക്കുന്നത് കാണാൻ സാധിക്കും പല
നമസ്കാരങ്ങളിലും.
ആ മധുരങ്ങനെ ഹദീസ് വന്നിട്ടുണ്ട്, മതങ്ങൾ അങ്ങനെ ഓതിയിരുന്നു എന്ന് അറിയിക്കുന്ന ഹദീസ് എല്ലാവരിൽ നിന്ന് സഹയായി
ഉദ്ധരിക്കപ്പെടുന്നു.
മധുരത്തിന് മുമ്പല്ല, മധുരം ശേഷമുള്ള പ്രകാശം ശേഷമുള്ള അതിന്റെ അറസ്റ്റില്ല ആദ്യം വാദ, അതിന്റെ ശേഷം കാർഗുണ വാദ, അതിന് സുഖിക്കാനോ തീരുമാനിച്ചിട്ടുണ്ട്. പക്ഷെ പ്രത്യേകിച്ച് വന്ന തെളിവ് വന്നതാണ് നമ്മളിവിടെ പ്രത്യേകിച്ച് തെളിവ് വന്നത്. സൂറത്തുൽ അഹദ് അല്ലെങ്കിൽ സൂറത്തുൽ ഇഖ്ലാസ്, ഇതിന് കുറെ പേരുകളാണ്, കുറെ പേരുകളാണ്. അൽ ഫഖ്റു റാദി, ഇമാമു റാദി, ഫഖ്റു റാദി, ഇരുപത് പേരുകൾ സൂറത്തുൽ ഫലഖ് ഈ ഇഖ്ലാസിനെ പിന്നെ പറഞ്ഞത് വായിച്ചിട്ടുണ്ട്. 20 പേരുകൾ, അതൊക്കെ ഈ സൂറത്തിന്റെ പ്രത്യേകതകളെ പരിഗണിച്ചിട്ട് പണ്ഡിതന്മാർ അതിന് നൽകിയ പേരുകളാണ്. ഏറ്റവും പ്രധാനപ്പെട്ട പേരെന്താണ്? പ്രധാനപ്പെട്ട ഒരു പേര് എന്താ? അലി ഇഖ്ലാസ് അല്ലെ, നമുക്ക് എല്ലാവർക്കും പറയും. പിന്നെ ഒരു പേര് തൗഹീദ്, പിന്നെ ഒരു പേര് അസ്മാഉൽ ഹുസ്നാ, പിന്നെ ഇതിന് അന്നജാത് എന്ന പേരുണ്ട്. അതേപോലെ തന്നെ പിന്നെ പല പേരുകളുണ്ട്. ഒക്കെ ഈ സൂറത്തിന്റെ പ്രത്യേകതകളെ പരിഗണിച്ച് അതിന് പണ്ഡിതന്മാർ നൽകിയ പിന്നെ പേരുകളാണ് അത്. പിന്നെ റാദി, പിന്നെ 20 പേര് അതിൽ പിന്നെ പണ്ഡിതന്മാർ നൽകിയത് തഫ്സീർ നൽകിയത്. അതിൽ ഇഖ്ലാസ്, ഇഖ്ലാസ് എന്ന് പറയാൻ കാരണം എന്താ? ഇഖ്ലാസ് എന്ന് പറഞ്ഞെങ്കിൽ ഈ സൂറത്ത് അത് പിന്നെ അള്ളാഹുവിന്റെ പ്രത്യേകതകളും അള്ളാഹുവിന്റെ ഏകത്വവും പറയാൻ പ്രത്യേകമാണ്, പ്രത്യേകത. അത് ഇതിൽ വെറും കരകളഞ്ഞ തോഹീദ് മാത്രമേ പറയുന്നുള്ളൂ. ആ ഒരു പ്രത്യേകത കൊണ്ടാണ് അതിന് ഇഖ്ലാസ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെയാണ് തൗഹീദ് എന്ന് ഇതിന് പറയാൻ കാരണം. കാരണം എന്താ? ഇത് അള്ളാഹുവിന്റെ തൗഹീദാണ് ഇതിൽ പറയുന്നത്, അള്ളാഹുവിന്റെ ഏകത്വം, അള്ളാഹുവിന്റെ ഏകത്വം. അതാണ് ഈ സൂറത്തിന്റെ പരാമർശ വിഷയം, അതുകൊണ്ടാണ് അത്തോട്ട്. അതേപോലെ അസ്സമദ് സമദ് എന്ന് പറയാൻ കാരണം ഇതിൽ അള്ളാഹുവിന്റെ അസ്സമദ് എന്ന പേര് വന്നിട്ടുണ്ട്. വിശുദ്ധ ഖുർആനിലെ ഏക സ്ഥലത്താണ് അസ്സമദ് എന്നുള്ളത് വന്നിട്ടുള്ളത്, അതിവിടെ. അതുകൊണ്ടാണ് അതിന് അസ്സമദ് എന്ന് പേര്. പിന്നെ ഇസ്ലാമിന്റെ അടിസ്ഥാനമാണ് തൗഹീദ്, അതുകൊണ്ട് തന്നെ അത് പരാമർശിക്കുന്നത് കൊണ്ട് സൂറത്തുൽ അസാദ് എന്ന് ഇഖ്ലാസ് സൂറത്തിന് പേര് വന്നു. പിന്നെ എത്ര ആയത്താണ്? നാലായത്. അത് പിന്നെ നമ്മള് ഇതിനു മുമ്പ് ഖിറാഅത്തുകളെ കുറിച്ച് പറഞ്ഞിട്ടപ്പോ മുസ്ഹഫുകളെ കുറിച്ച് പറഞ്ഞിരുന്നു. അതിൽ മുസ്ഹഫുകൾ എഴുതിയപ്പോ, ആയത്തുകൾ എഴുതിയപ്പോ ചില ആയത്തുകൾ എന്ത് ചെയ്തിട്ടുണ്ടാവും? ചില സൂറത്തിൽ കൂട്ടി എഴുതിയിട്ടുണ്ടാവും, ചിലത് വേർപ്പെടുത്തിയിട്ടുണ്ടാവും. ആ പരിഗണനയില് പിന്നെ ഇവിടെ മുസ്ഹഫുൽ മക്കി, അതേപോലെ മുസ്ഹഫുൽ ഷാമി, നമ്മൾ പറഞ്ഞു മക്കി മുസ്ഹഫ് ഷാമി മുസ്ഹഫ്, അതിൽ 5 ആയത്തുകളാണ്. അതുകൊണ്ട് തന്നെ ചില പിന്നെ ഗ്രന്ഥങ്ങൾ നമ്മൾ വായിക്കുമ്പോ ഇഖ്ലാസ് സൂറത്ത് 5 ആയത്താണെന്ന് പറയും. അവിടെ ലം യലിദ് എന്നുള്ളത് അതിലൊരു ആയത്താണ്, ലം യലിദ് ഒരു ആയത്താണ്, വലം യുലിദ് വേറെ ആയത്താണ്. അങ്ങനെ അബദ്ധം 5 ആയത്. അതേസമയം മറ്റ് മുസ്ഹഫുകളിൽ സൂഫി, ബസരി, മദനി, അതിലൊക്കെ ആയത്തുകളുടെ എണ്ണം 4 ആണ്. നമ്മളുടെ കയ്യിലുള്ള മുസ്ഹഫ് മുസ്ഹഫുൽ സൂഫിയാണ്, അതുകൊണ്ടാണ് അതിൽ നാലായിട്ട് എഴുതിയിട്ടുള്ളത്. ഇത് എപ്പോ അവതരിപ്പിച്ചു? ഇത് അവതരിക്കാൻ ഒരു പശ്ചാത്തലത്തിൽ സബബുണ്ട്, കാരണം. എന്താണ് പ്രസ്തുത കാരണം? സൂറത്തുൽ ഇഖ്ലാസ് എവിടെയാണ് അവതരിച്ചത്? മക്കത്താണോ മദീനത്താണോ, അല്ലെങ്കിൽ മക്ക കാലഘട്ടത്തിലാണോ മദീന കാലഘട്ടത്തിലാണോ? മക്ക കാലഘട്ടത്തിലാണ്. എന്തുകൊണ്ടാണ് മക്ക കാലഘട്ടത്തിലാണ് നമ്മൾ പറയുന്നത്? അതിന് കാരണമുണ്ട്. ഇതിൽ അള്ളാഹുവിന്റെ ഏകത്വത്തെ സ്ഥിരീകരിക്കണം. അള്ളാഹുവിന്റെ ഏകത്വത്തെ സ്ഥിരീകരിക്കുന്ന അധ്യായങ്ങളൊക്കെ അവതീർണമായത് എവിടെയാണ്? മക്ക കാലഘട്ടത്തിലാണ്. അപ്പൊ ഈ സൂറത്തിന്റെ സവിശേഷത പരിഗണിച്ചാൽ അത് മക്കീയത്താണ് എന്ന് നമുക്ക് എന്ത് ചെയ്യാം, തീർപ്പാക്കാൻ പറ്റും. പക്ഷേ പല പണ്ഡിതന്മാരും ഇതിനെ മദനീയത്താണ് എന്ന് പറഞ്ഞു, ഈ സൂറത്ത് മദനീയത്താണ് എന്ന് പറഞ്ഞു. പക്ഷേ പിന്നെ ഇതിനെ മദനി ഇപ്പൊ അബുൽ ഹാനിയ, ബഹ്റാൻ, ഇമാം ഖതാദ തുടങ്ങിയവരുടെ വിഷണതാണ്, ഇത് മദനീയത്താണ് എന്നുള്ള വിഷണം. അത് എന്തുകൊണ്ട് അവർ മദനീയത് എന്ന് പറഞ്ഞു? മക്കിയത്തി എന്നുള്ളത് എന്തുകൊണ്ട്? അതായത് ഇത് മക്കയിൽ അവതീർണമാണ്, മക്ക കാലഘട്ടത്തിൽ അവതീർണമാണ് എന്ന് എന്തുകൊണ്ട് പറയുന്നു? അത് നമ്മളിവിടെ മനസ്സിലാക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പലരും വന്ന് അള്ളാഹുവിനെ പരിചയപ്പെടുത്തി കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അള്ളാഹുവിനെ പരിചയപ്പെടുത്തി കൊടുക്കാൻ പറഞ്ഞു, മനസ്സിലായി? ഇപ്പൊ പിന്നെ അബു തുഫൈൽ ആമിർ, അതേപോലെ തന്നെ അർബദ ഇബ്നു റബിയ, രണ്ടു പേര് വന്ന് റസൂലുള്ളാഹി അലൈഹി വസല്ലം റസൂലുള്ളാഹിനോട് പറഞ്ഞു, മുഹമ്മദ് ഇലാമാത്തതോ, മുഹമ്മദ് നീ എന്തിലേക്കാണ് ദേവത നടത്തുന്നത് ക്ഷണിക്കുന്നത്? അപ്പോ പറഞ്ഞു, ഇലമ്മ അള്ളാഹുവിലേക്കാണ് ക്ഷണിക്കുന്നത്. അപ്പോ ഈ പിന്നെ ആനു അബുത്തുഫൈൽ ആനു, അതേപോലെ അർബദ ഇബ്നു റബിയയും പറഞ്ഞു, മുഹമ്മദ് എന്നിന്റെ റബ്ബിനെന്നൊന്ന് വർണ്ണിച്ചുകൊണ്ട് വിശദീകരിച്ചുകൊണ്ട്, അത് പിന്നെ ഗോൾഡിൽ നിന്നാണോ, അതല്ല സിൽവറിൽ നിന്നാണോ, അതല്ല പിന്നെ ന്യൂഹാസ് പിന്നെ ചെമ്പ് പ്രോപ്പർ അതിൽ നിന്നാണോ, അതൊന്ന് വിശദീകരിച്ചു തരാൻ വേണ്ടിയിട്ട് പറയും. അവര് പിന്നെ റബ്ബിനെ വിശദീകരിച്ചു തരാൻ വേണ്ടിയിട്ട് പറയാണ് എന്തിൽ നിന്നാണ്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവര് ബോധിക്കൊണ്ടത് മുഹമ്മദ് നിന്റെ റബ്ബിന്റെ വംശം ഒന്ന് പറഞ്ഞുതരാം, റബ്ബിന്റെ വംശം പറഞ്ഞുതരാം, ഏത് വംശക്കാരനാണ് നിന്റെ റബ്ബ് എന്ന് പറയുന്നത്. അപ്പോ അല്ലാഹു സുബ്ഹാനഹു വതആല അവർക്ക് മറുപടിയായിട്ടാണ് നടത്തിയത്. മദീനയിൽ പറഞ്ഞു, മുഹമ്മദ് നിന്റെ റബ്ബിനൊന്ന് വിശദീകരിച്ചു. അപ്പോ മദീനയിൽ ജൂതരി ചോദ്യം ചോദിച്ചപ്പോൾ അതിനും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങൾ ഒരുപോലെയാണ് സൂറത്തുൽ ഇഖ്ലാസ്. അപ്പോ മുശ്രിക്കുകളിൽ നിന്ന് പല സന്ദർഭങ്ങളിൽ റബ്ബിനെ വിശദീകരിച്ചു കൊടുക്കുവാനുള്ള ആവശ്യങ്ങൾ അവർ ഉന്നയിച്ചിട്ടുണ്ട്, ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അപ്പോ അവർക്കൊക്കെ മറുപടി കൊടുത്തെന്താ? സൂറത്തുൽ ഇഖ്ലാസ്. ഇഖ്ലാസ് കൊണ്ട് റസൂലിനെ പ്രതികരിക്കുകയാണ് ചെയ്തത്. അപ്പൊ ഇത് കേട്ടവരെ വിചാരിച്ച എന്താണ്? ആ സൂറത്തുൽ ഇഖ്ലാസ് ആ പശ്ചാത്തലത്തിൽ ഇറങ്ങിയതാണ് എന്ന്. അപ്പൊ മദീനയിൽ ജൂതരി ചോദിച്ചിട്ടുണ്ട്, ചില റിപ്പോർട്ടുകൾ കാണാൻ നസാറാക്കൾ ചോദിച്ചിട്ടുണ്ട്, അപ്പോഴൊക്കെ റസൂലുള്ളാഹി ഇഖ്ലാസാണ് ഓടിപ്പെട്ടത്. അപ്പൊ അത് കേട്ടവരെ വിചാരിച്ച് ഈ സൂറത്ത് എവിടെ ഇറങ്ങിയതാണ്? മദീനയിൽ ഇറങ്ങിയതാണ്. യഥാർത്ഥത്തിൽ ഇത് ആദ്യം ചോദിച്ച ആളുകളാണ് മക്കാരൻ. മക്കാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വലിയ ഒരു ചോദ്യം, പ്രിൻസിപ്പിൾ എന്ന റബ്ബൻ മുഹമ്മദ് അതിന്റെ റബ്ബിനെ ഒന്ന് ഞങ്ങൾക്ക് അതിന്റെ നെസബ് എന്ന് പറഞ്ഞിട്ടുണ്ട്. നെസബ് പറയാൻ നെസബ് പറഞ്ഞ വംശാവലി, വംശം, റബ്ബിന്റെ വംശം പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് ഏത് വർഗം അല്ലെങ്കിൽ ഏത് വംശം അത് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് പറഞ്ഞപ്പോ അള്ളാഹു സുബ്ഹാനഹു വതആല അവതരിപ്പിച്ച സൂറത്താണ് സൂറത്തുൽ ഇഖ്ലാസ്. സൂറത്തുൽ ഇഖ്ലാസ് മുശ്രിക്കുകളിൽ നിന്നും അതേപോലെ തന്നെ ഇതര പിന്നെ അമുസ്ലിം ജൂതർ നസാറാക്കൾ അവരുടെ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. അപ്പൊ ആ ചോദ്യങ്ങൾ ഉണ്ടായപ്പോൾ എന്താണ് പ്രതികരിച്ചത്? സൂറത്തിൽ ഇഖ്ലാസ് വേണം, മനസ്സിലായി? ഈ ഇഖ്ലാസ് ഓതീട്ടാൻ റസൂലുള്ളാഹി തങ്ങൾക്ക് അവർക്ക് റബ്ബ് ആരാണ് എന്നത് അറിയുന്നു, മനസ്സിലായി? അതാണ് ഇസ്ലാമിന്റെ പശ്ചാത്തലം. അതുകൊണ്ടാണ് ചിലരിത് മക്കിയത്താണ്, ഇസ്ലാമിന്മാരുടെ മക്കിയ കാലഘട്ടത്തിൽ ഇറങ്ങിയതാണ്. മറ്റു ചിലരല്ല, ഇത് മദീനയിൽ ഇറങ്ങിയ സൂറത്താണ്, മദീന കാലഘട്ടത്തിൽ ഇറങ്ങിയ സൂറത്താണ് എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ ഇത് എവിടെ ഇറങ്ങിയത്? ആദ്യം മക്കയിൽ, മക്കത്താണ് ഇറങ്ങിയിട്ടുള്ളത്. ചിലര് വന്ന് സൂറത്ത് അന്നാസ്, സൂറത്ത് വല്ലജും ഇറങ്ങിയതിന്റെ ഇടയിലാണ് ഈ സൂറത്തിന്റെ പിന്നെ ക്രമം എന്നൊക്കെ പറഞ്ഞ ചരിത്ര ചില വരാനുള്ള മുപ്പത്തിരികളുണ്ട്. അള്ളാഹു അഅലം, ഏതായാലും മക്കയിലാണ്, മക്ക കാലഘട്ടത്തിലാണ് ഈ സൂറത്ത് ഇറങ്ങിയിട്ടുള്ളത്. സൂറത്തുൽ ഇഖ്ലാസ്: قل هو الله احد. എന്താ قل? പ്രവാചകനെ നിങ്ങൾ പറഞ്ഞു കൊടുക്കണം. റസൂലുള്ളാഹിനോട് എന്താണ് ചോദിക്കുന്നത്? റബ്ബിനെ വർണ്ണിച്ചു തന്നാലും അല്ലെങ്കിൽ റബ്ബിന്റെ വംശം പറഞ്ഞു തന്നാലും എന്ന് പറയുന്നത്. അപ്പൊ നബിസല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളോട് അള്ളാഹ് പറയണം, قل പറയുക, هو الله احد. ഹുവ എന്ന് പറഞ്ഞാൽ അവൻ എന്നർത്ഥം അല്ലേ? ഹുവ. അതേപോലെ തന്നെ അത് കാര്യം എന്ന അർത്ഥത്തിൽ വരും. അപ്പൊ ഹുവ അവൻ ആരാണ്? അള്ളാഹു. അള്ളാഹു ആകുന്നു അവൻ, അള്ളാഹു ആകുന്നു. അള്ളാഹു ആരാണ്? അഹദും. അവൻ ഏകനാണ്, ഏകനാകുന്നു, അഹദാകുന്നു. ഇവിടെ ഹുവ, അള്ളാഹു, പിന്നെ അഹദ് രണ്ടും പറയാൻ പാടില്ല ഈ ക്ലാസ്, പക്ഷെ ഒരു അനിവാര്യത. ഇവിടെ ചിലര് പറഞ്ഞ ഈ സർവനാമത്തിനുണ്ടല്ലോ എന്ന് പറയും, അങ്ങനെയാകുമ്പോ പിന്നീട് പറയാൻ പോകുന്ന ഒരു കാര്യം, പിന്നീട് പറയാൻ പോകുന്ന ഒരു കാര്യം കാര്യം അതിനെ ആളുകൾ ശ്രദ്ധിക്കാൻ, ഗൗരവത്തിൽ കാണാൻ വേണ്ടിയിട്ടാണ് ചെയ്യാൻ ആ ബമീർ പ്രിയ പ്രിയ. അതായത് ശേഷം പറയാൻ പോകുന്ന കാര്യം അത് ഗൗരവത്തിൽ എടുക്കാനും ശ്രദ്ധിക്കാനും പറയുന്ന ബമീറാണ് ബമീർ. അതെന്താ? കുൽ പറയുക, ഹു ഹുവ കാര്യം, അള്ളാഹു അഹദുൻ, അള്ളാഹു ഏകനാകുന്നു. അപ്പൊ അള്ളാഹു ഏകനാകുന്നു എന്നതാണ് കാര്യം. അപ്പൊ ഈ ഇത് ഈ സർവനാമം ബമീർ അത് എന്തിനൂടെ കൊണ്ടുവന്നു എന്നുള്ളത്, കൊണ്ടുവന്നത് പിന്നീട് പറയാൻ പോകുന്നതിനൊക്കെ കെയർ ചെയ്യാൻ വേണ്ടി, ശ്രദ്ധിക്കണം, ഗൗരവത്തിൽ കാണാൻ വേണ്ടിയിട്ടാണ്. ചിലര് പറഞ്ഞില്ല, ഇത് ബമീർ അത് മുത്തദാ ഖബറ് എന്ന് പറയും, ആഖ്യം, ആഖ്യാതം അല്ലെ. ഇത് മുത്തദ അവൻ, അവൻ ആരാകുന്നു? അള്ളാഹു ആകുന്നു. അവൻ അള്ളാഹു ആകുന്നു. ഇത് രണ്ടാമത്തെ മുത്ത, രണ്ടാമത്തെ സദം. അവന് ഏകനാകുന്നു, ഏകൻ ആകുന്നു. അവൻ അള്ളാഹു ആകുന്നു, ഏകനാകുന്നു. വേറെയും അതിന് പല വിശദീകരണങ്ങളും പറഞ്ഞിട്ട്, ഏതായാലും അമ്മ നിന്റെ മുഹമ്മദെ നിന്റെ റബ്ബിനെ വിശദീകരിച്ചു കൊണ്ട വർണ്ണിച്ചു കൊണ്ട എന്ന് പറഞ്ഞപ്പോൾ അതിന് പ്രതികരിക്കാനാണ് പറഞ്ഞത്. എന്താ പറഞ്ഞത്? ഹുവ അവൻ, അള്ളാഹുവാകുന്നു, ആരാകുന്നു? ഏകനാകുന്നു. നിന്റെ റബ്ബിലാണ് ചോദ്യം അല്ലെ? മുഹമ്മദ് റബ്ബ, നിന്റെ റബ്ബിനെ, നിന്റെ റബ്ബിനെ വർണ്ണിച്ചു കൊണ്ടാന്നാ പറഞ്ഞത്. അപ്പൊ ഉത്തരം എങ്ങനെ വരുന്നീന്? നമ്മളൊക്കെ പറയുമ്പോ എങ്ങനെ പറയാം? എന്റെ റബ്ബ് എന്നല്ല പറയാം, പക്ഷെ എന്റെ റബ്ബ് എന്ന് പറയാതെ അല്ലെങ്കിൽ റബ്ബ് എന്ന് പറയാതെ ആരെ പറഞ്ഞത്? അള്ളാഹു എന്ന് പറഞ്ഞു. അതെന്തുകൊണ്ട്? അള്ളാഹുവിനവര് സമ്മതിക്കുന്നവരാണ്, അള്ളാഹുവിനവര് സമ്മതിക്കുന്നവരാണ്, അവർക്ക് അള്ളാഹുവിന് വിശ്വാസമുണ്ട്, അള്ളാഹുവിന് വിശ്വാസമുണ്ട്. അതുകൊണ്ടാണ് മറ്റു സ്ഥലങ്ങൾ സമാവാദി വൽ അർദ് എന്ന് ചോദിച്ചാൽ അവരെന്താ പറയാ? അള്ളാഹ് അള്ളാഹ് എന്നവര് പറഞ്ഞിരുന്നു. കഅബത്തെ കുറിച്ച് അവര് പറഞ്ഞിരുന്നു ബൈത്തുല്ലാഹ്. എന്താ ബൈത്തുല്ലാഹ്? അല്ലാഹുവിന്റെ ഭവനം എന്ന്. ഒരു എഴുത്തുകൂട്ട് അവര് തുടങ്ങുകയാണെങ്കിൽ അവർ തുടങ്ങിയിരുന്നത് ബിസ്മിക അല്ലാഹുമ്മ എന്നാണ്. ബിസ്മിക അല്ലാഹുമ്മ. എന്താ ബിസ്മിക അല്ലാഹുമ്മ എന്നാണ് യാ അല്ലാഹ് എന്നർത്ഥം. യാ അല്ലാ എന്നതാണ് എന്ത്? അല്ലാഹുമ്മ. അപ്പൊ എനിക്ക് അല്ലാന്ന് അറിയാം. അപ്പൊ നിന്റെ റബ്ബിനെ മുഹമ്മദ് ഒന്ന് വിശദീകരിച്ചുകൊണ്ടായെന്ന് പറഞ്ഞപ്പോ, അല്ലെങ്കിൽ നിന്റെ റബ്ബിന്റെ വംശം പറഞ്ഞുകൊണ്ടായെന്ന് പറഞ്ഞപ്പോൾ റബ്ബിനെ പറയാതെ ആരെ പറഞ്ഞത്?
അള്ളാഹിനെ
പറഞ്ഞത്. അവർ സമ്മതിക്കുന്ന, അവർ അംഗീകരിക്കുന്ന വാനങ്ങളുടെയും ഭൂമിയുടെയും സൃഷ്ടാവായ അള്ളാഹു സുബ്ഹാനഹു വതആല അവനാണ് ആര്? റബ്ബ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങൾ ചരിക്കുന്നത് ഒരു വേറെ ദൈവത്തിലേക്കോ വേറെ ആരാധനയിലേക്കോ അല്ലെങ്കിലോ അവരൊക്കെ സമ്മതിക്കുന്ന, വിശ്വസിച്ച് അംഗീകരിക്കുന്ന അള്ളാഹു അവനാണ് ആരുടെ റബ്ബ്? എന്റെ നിസ്ലാത്തിന് മാത്രങ്ങളുടെ റബ്ബ്, അല്ലെങ്കിൽ നിസ്ലാത്തിന് മാത്രങ്ങളെ ക്ഷണിക്കുന്ന, ഏകത്വം അംഗീകരിക്കുവാൻ അവരെ ക്ഷണിക്കുന്നു. അതുകൊണ്ടാണ് ഇങ്ങനെ വന്നത് മറുപടി. അപ്പൊ ഹുവ അല്ലാഹു അഹദ്, അവൻ അല്ലാഹുവാകുന്നു, അവൻ ഏകനാണ്. ഏകനാണ് എന്താ ഈ ഏകൻ എന്നാല്? അഹദ് അല്ലാഹു ഏകൻ എന്നാണ്. എങ്ങനെയെങ്കിലും പറയാം
ഏകന്നാണെന്നുണ്ടെങ്കിൽ
അള്ളാക്ക് പിന്നെന്തില്ല? അള്ളാക്ക് കൂട്ടുകാരില്ല. അള്ളാക്ക് പിന്നീട് വിശദീകരിക്കേണ്ടത് അർത്ഥം അഹദ്. ഈ അഹദ് എന്നുള്ളത്, ഏകൻ എന്നുള്ളത് അള്ളാഹ്ക്ക് മാത്രമുള്ള വിശേഷമാണ് എന്ത്? അഹദിന് എന്നുള്ളത്. അള്ളാഹ്ക്ക് മാത്രമുള്ള വിശേഷമാണ് അഹദിന് എന്നുള്ളത്. പടപ്പുകളെ സംബന്ധിച്ചിടത്തോളം പടപ്പുകളൊക്കെ അഹദല്ല. ഈ ഒരു വിശേഷണത്തിന് അർഹവുമല്ല. അള്ളാഹ്ക്ക് മാത്രമാണ് അഹദ് എന്നുള്ള വിശേഷണം വിശുദ്ധ ഖുർആനിലും അതേപോലെ തിരുസന്നത്തിലും അറബി ഭാഷയിലും ഒക്കെ പടപ്പുകളെ കുറിച്ചിട്ട് എങ്ങനെ വിശേഷിപ്പിച്ച് പറഞ്ഞിട്ടില്ല. ഇങ്ങനെ ഒരു പിന്നെ വിശേഷണം അത് അള്ളാഹുവിന് മാത്രം. എന്തുകൊണ്ട്? അള്ളാഹു എല്ലാത്തിനും ഏകനം. അള്ളാഹുവിന്റെ രക്ഷാകർത്തൃത്വം, അള്ളാഹുവിന്റെ ഉലൂഹിയത്ത് ആരാധ്യത അല്ലെ? അള്ളാഹു നാമങ്ങളുണ്ട്, ആ നാമങ്ങൾ അള്ളാഹുവിന്റെ വിശേഷണങ്ങളുണ്ട്, ആ വിശേഷണങ്ങളുണ്ട് ഒക്കെ അള്ളാഹുവാണ്. അള്ളാഹു ഏകനം, തുല്യനില്ല, സമശീർഷനില്ല. അതേപോലെ തന്നെ പിന്നെ പിന്നെ കിണല്ല, മക്കളില്ല. ആവശ്യങ്ങളൊക്കെ ആണ് അള്ളാഹു ഏകനം. അള്ളാഹു ഏകനം. അപ്പോ അതുകൊണ്ടാണ് അള്ളാഹ് മാത്രം അഹദ് എന്ന് പറയുന്നത്. ഈ അഹദ് എന്നുള്ളതിന്റെ അസിൽ വഹദ് എന്നാണ്. വഹദ്, ഈ വാവിനെ മറിച്ചിട്ട് ഹംസാക്കിയത് അഹദ്. വാഹിദ് അള്ളാഹ് പേരുണ്ട്. വാഹിദ് എന്ന് ആര് പേരുണ്ട്? അള്ളാഹ് പേരുണ്ട്. അത് അൽ വാഹിദ്. വാഹിദ് എന്ന് അള്ളാഹിനെ കുറിച്ച് പറയും, അള്ളാഹല്ലാത്തതിനെ കുറിച്ച് പറയും. ഇപ്പൊ ഈ പേന എത്ര പേനുണ്ട്? ഒരു പേന. ഇതിനെ കുറിച്ച് എന്ത് പറയാം? അക്കാലമിൻ വാഹിദ്, കളമിൻ വാഹിദ്, ഒരു പേന അല്ലെ? റജുലുൻ വാഹിദ്, ഒരാൾ വാഹിദ് എന്ന്. അതേസമയം കലമുൻ അഹദ് എന്ന് പറയില്ല, റജുലുൻ അഹദ് എന്ന് പറയില്ല. കാരണം എന്തുകൊണ്ട്? ഈ അഹദ് എന്നുള്ള ഈ ഒരു വിശേഷണം അത് അള്ളാഹുവിന് മാത്രമുള്ള വിശേഷണം, അള്ളാഹ്ക്ക് മാത്രമുള്ള വിശേഷണം. അള്ളാഹു അല്ലാത്തവർക്ക് ഇത് പറയുമ്പോ അത് ഒന്നുകിൽ അവരിലേക്ക് ചേർത്തോ അല്ലെങ്കിൽ ഉപാധി വെച്ചോ പറയാം. ഇപ്പൊ ഞാൻ നിങ്ങളിൽ ഒരാളെന്ന് പറയും, എങ്ങനെ പറയാം? അഹദുക്കും എന്ന് പറയാം. അഹദുക്കും, നിങ്ങളിൽ ഒരാൾ, അല്ലെങ്കിൽ തമ്മിൽ ഒരാളെന്നുള്ള അഹദുന എന്ന് പറയാം. അതിന് ഒരു വ്യക്തിയെ കുറിച്ചിട്ട് ആ വ്യക്തി അഹദിൻ എന്ന് പറയില്ല. അത് ഭാഷയിൽ, അറബി ഭാഷയിൽ അള്ളാഹ്ക്ക് മാത്രമുള്ള വിശേഷം, അള്ളാഹ്ക്ക് മാത്രമുള്ള വിശേഷമാണ് ഈ അഹദിൻ എന്നുള്ളത്. അത് എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു? എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു വന്നിട്ടെങ്കിൽ, അള്ളാഹു സുബ്ഹാനഹു വതആലയെ സംബന്ധിച്ചിടത്തോളം അള്ളാഹ് തുല്യനായിട്ട് ആരുമില്ല. അതേപോലെ തന്നെ അള്ളാഹ്ക്ക് യാതൊരു പങ്കാളിയുമില്ല, അള്ളാഹ്ക്ക് ഇണയില്ല, അള്ളാഹ്ക്ക് സന്തതികളില്ല, അള്ളാഹ്ക്ക് പിന്നെ സഹായില്ല. അള്ളാഹു മാത്രം. ആ ആശയം അറിയിക്കാണ്. അറബി ഭാഷയിൽ ഈ ഒരു വിശേഷണം അള്ളാഹ് മാത്രം ഇങ്ങനെ വന്നത്. പക്ഷേ വാഹിദ് എന്ന അള്ളാഹ് പേരുണ്ട്, ലില്ലാഹി വാഹിദുൽ ഖഹാർ എന്ന് പറഞ്ഞു, ലില്ലാഹി അൽ വാഹിദ് അൽ ഖഹാർ. പക്ഷേ ഇത് പ്രകടനം പലയിടത്തും വന്നിട്ടുണ്ട്, അൽ വാഹിദ് എന്ന അള്ളാഹ് പേര്. വാഹിദ് പടപ്പുകൾക്കും പറയും, പടപ്പുകളെയും വിശേഷിപ്പിച്ച് വാഹിദ് പറയാം, കലമിന് വാഹിദ്, റജുലിന് വാഹിദ് എന്ന് പറയും. പക്ഷേ അള്ളാഹിനെ സംബന്ധിച്ചിടത്തോളം അതുകൊണ്ടാണ് അലിഖ് വന്നത്, അൽ വാഹിദ് അൽ വാഹിദ് എന്ന അള്ളാഹിന്റെ പേര് വന്നത്. പിന്നെ അള്ളാഹ്ക്ക് ഈ അൽ വാഹിദ് എന്നുള്ള പേര് പറയുമ്പോൾ അതിന് പ്രത്യേക ആശയാണ്, പടപ്പുകളിലേക്ക് അൽ വാഹിദ് എന്ന് പറയുമ്പോൾ അതിന് പടപ്പുകൾ എന്നുള്ളതിന് ആ പ്രത്യേക പരിഗണനയിലുണ്ട്. അപ്പൊ ഹൂ അല്ലാഹു അഹദ്, അല്ലാഹു അവൻ ഏകനാണ്, അവന്റെ യാതൊരു പങ്കാളിയോ കൂറുകാരനോ സഹായിയോ ഇണയോ തുണയോ ഒന്നുമില്ല. അതാണതിന്റെ. അപ്പൊ അള്ളാഹുവിനെ പറഞ്ഞുതരാൻ നമുക്ക് നോക്കി നിങ്ങൾ മറുപടി. റബ്ബിനെ വിശേഷിപ്പിച്ചു തരുന്ന എന്താ, ഇവര് ചോദ്യത്തില് ചിലപ്പോ അവർ ഉദ്ദേശിക്കുന്ന റബ്ബിനെ വിശേഷിപ്പിച്ചു തരുന്ന ദൈവം റബ്ബിനെ ഏത് സംഗതി കൊണ്ട് ഉണ്ടാക്കിയതാണ്, മരുമോട് പൊത്തിയതാണ്, അതെല്ലാം സ്വർണ്ണത്തോട് ഉണ്ടാക്കിയതാണ്, അതെല്ലാം വെള്ളി, ഇങ്ങനെ എന്തെങ്കിലുമൊക്കെയാണ്, അതായിരിക്കും അവരുടെ ഉന്നം ചോദ്യത്തിൽ, അവരുടെ ഉന്നം. പക്ഷെ അള്ളാഹു സുബ്ഹാനഹു വതാല മറുപടി കൊടുത്തപ്പോ എങ്ങനെ കൊടുത്ത്, മറുപടി കൊടുത്തപ്പോ അവരറിഞ്ഞിരിക്കേണ്ടതും അവര് മനസ്സിലാക്കേണ്ടതുമായ കാര്യമാണ് മറുപടിയാക്കി കൊടുത്തത്. അള്ളാഹു സ്വർണ്ണല്ല, അള്ളാഹു വെള്ളിയല്ല, അള്ളാഹു വേറെ ഒന്നും അങ്ങനെ പറഞ്ഞില്ല. പിന്നെ അവരറിയേണ്ടതും അവർ വർദ്ധിക്കേണ്ടതുമായ കാര്യം, ആദർശം, അതാണ് ജീവിതം അള്ളാഹു സുബ്ഹാനഹു മറുപടി കൊടുത്തത്. ഫിറഔൻ ചോദിച്ചില്ലേ മൂസാനോട്, ഫാറൂഖോട്, വമൻ റബ്ബുക്കുമായ മൂസ, അവരെന്താ മറുപടി കൊടുത്ത്, റബ്ബുക്കുമാ നിങ്ങളുടെ റബ്ബാരെന്ന് ചോദിച്ചപ്പോ അങ്ങനെ മറുപടി ചോദിച്ചപ്പോഴാണ് കൂടുതലുള്ളവരോട് ചോദിക്കാനെ, നിങ്ങൾ കേൾക്കുന്നില്ല ഇപ്പൊ പറയുന്ന ഈ മറുപടി, ഞാൻ റബ്ബ് ആരാണെന്ന് ചോദിച്ചപ്പോ റബ്ബിന്റെ വാപ്പാരിക്കുന്ന ഇങ്ങനെ പറയാനാണ് ഫിറാവിന്റെ ആ രീതിയിലാണ് ചോദ്യം. പക്ഷെ മുതല മറുപടി റബ്ബാരാണെങ്കിൽ റബ്ബ് സമാമാതി വല്ലാത്തമാണോ ഉമ്മ. അപ്പൊ ചിലർ ചോദിക്കാൻ കൂടെ അവന്റെ ചിങ്കടികളുണ്ടല്ലോ, ചിങ്കരന്മാരുണ്ട്, അല്ലാത്ത തന്നെയും നിങ്ങൾ കേൾക്കില്ല ഈ മറുപടി. അപ്പോ വീണ്ടും മുത്താലിസ്ലാം റബ്ബക്കും വറപ്പും അബായിക്കൂല ഉമ്മനി, നിങ്ങളുടെ റബ്ബും നിങ്ങളുടെ പൂർവികരുടെ റബ്ബുമാണ് എന്റെ റബ്ബ് അത്തമത്. അപ്പോഴാണ് ചിലർ പറയുന്നത് ചോദിച്ചിട്ട്, പിന്നെ നിങ്ങൾ നബി ഭ്രാന്തരാണെന്ന് പറയും. കാരണം ചോദിച്ചാൽ ഫിറഔന്റെ ഒരു ഉത്തരം കിട്ടണം, ആ ഉത്തരം ആര് കൊടുക്കുന്നത്, മൂസാലിസ്ലാം കൊടുക്കുന്നത്. അപ്പൊ പിന്നെ പറയുന്നത് അതേപോലെ തന്നെ ഇവിടെ റബ്ബിന്റെ വംശം പറഞ്ഞുകൊണ്ടാന്ന് പറയുമ്പോ അവരുടെ ഉദ്ദേശം എന്താ, വംശം പറയുമ്പോ അവർക്കറിയാം അവരിലിപ്പോ പിന്നെ അന്നത്തെ ഗോത്രമാണല്ലോ, ഓരോ പ്രേക്ഷികൾക്കും അവരുടേതായ ഗോത്രങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ആ രീതിയിലൊന്ന് റബ്ബിനെ അവതരിപ്പിച്ച് കിട്ടാനാണ് അവരുടെ ചോദ്യം. പക്ഷെ അള്ളാഹു സുബ്ഹാനഹു വതാല അവരുടെ നിയ്യത്തിലേക്ക് തന്നെ പോയില്ല, അള്ളാഹു സുബ്ഹാനഹു വതാല അവരെ അനിവാര്യമായി മറിഞ്ഞിരിക്കേണ്ട രീതി അതെന്താണോ അതാണ് മറുപടി എന്ന് പറഞ്ഞത്. ഹു അല്ലാഹു അഹദ്, അല്ലാഹു അസ്സമദ്. എന്താ അല്ലാഹു അസ്സമദ്, എന്താ സമദ് എന്ന് പറഞ്ഞത്, സമദ് എന്ന് പറഞ്ഞാൽ നാലാമത്തങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു പദമാണ്. എന്താണ് പറഞ്ഞത്, ആരെയും ആശ്രയിക്കേണ്ടതില്ലാത്തവൻ അല്ലെ, നിരാശ്രയം. അപ്പൊ അതിനർത്ഥം സമദിന് നിരാശ്രയം. അതേപോലെ വേറെ അർത്ഥം എല്ലാവരും ആശ്രയിക്കപ്പെടുന്നവൻ, എല്ലാവരുടെയും ആശ്രിതൻ. പടപ്പുകൾക്കൊക്കെ ആരെ വേണം, അള്ളാഹ് വേണം, അള്ളാഹ് ആരും വേണ്ട, പടപ്പുകൾ അതാത് വേണം. നിരാശ്രയം, പരാശ്രയമുക്തൻ, എല്ലാവരുടെയും ആശ്രിതൻ, അതാണ് സമദ്. ഇതേപോലെ കുറേ അർത്ഥങ്ങൾ ഈ സമദ് എന്ന പദത്തിന്റെ പ്രത്യേകത പരിഗണിച്ചിട്ട് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം സമദ് എന്നതിന്റെ മറ്റൊരു പ്രധാനപ്പെട്ട അർത്ഥം എന്തെങ്കിലും അകത്തേക്ക് പറ്റേണ്ട വിധം, ഒരകം ഇല്ലാത്തവൻ, ശക്തൻ. അതുകൊണ്ട് തന്നെ തിന്നാത്തവൻ, കുടിക്കാത്തവൻ, ഇങ്ങനെ പല രീതിയിലും ഇതിന് അർത്ഥം നൽകിയത്. കാരണം എന്താ, അള്ളാഹുവിന്റെ ഉള്ളിലേക്ക് എന്തെങ്കിലും ഒന്നും പറ്റേണ്ടതില്ല, ഉള്ളിലുള്ളതൊന്നും പുറത്തു പോകേണ്ടതില്ല, അങ്ങനെയുള്ള ഒരു ജോലി ഒരു അകം ഇല്ലാത്തവനാണ് സമദ് എന്ന് പറഞ്ഞവരുണ്ട്. പിന്നെ അബ്ദുള്ളാഹിബ്നു അബ്ബാസ് റളിയല്ലാഹു തആല ഒന്നുകൂടി വിശാലമാക്കിയിട്ട് പറഞ്ഞു. അതേ പറഞ്ഞ എന്താണ്, നേതൃത്വത്തിൽ നേതൃത്വത്തിൽ നായകത്വത്തിൽ പൂർണ്ണത വരിച്ച സയ്യിദാണ് സമദ്. സയ്യിദ് നേതൃത്വത്തിൽ അതിന്റെ പരമഹാർത്ഥ പ്രാപിച്ച അങ്ങേ അറ്റത്തെത്തിയ നേതാവ് സമദ്. അതേപോലെ തന്നെ ഷറഫിൽ പൂർണ്ണത പ്രാപിച്ച ശരീഫ്. എന്താ ശരീഫ്? ശരീഫ് എന്നാരമുള്ളത്, മാന്യതുള്ളത്. അപ്പൊ ഷറഫിൽ പൂർണ്ണത വരിച്ച ശരീഫ്, നേതൃത്വത്തിൽ പൂർണ്ണത വരിച്ച സയ്യിദ്. അതുപോലെ ഗിന സമ്പത്ത് ഐശ്വര്യം, അതിൽ പൂർണ്ണത വരിച്ച ഗനി ധന്യൻ. അതേപോലെ തന്നെ ഷെയ്മിൽ പൂർണ്ണത വരിച്ച ഹലീം. ഷെയ്മ് എന്ന് പറഞ്ഞാൽ അവതാരതയാണ്, പെട്ടെന്ന് എടുത്തു ചാടാതെ, പെട്ടെന്ന് ശിക്ഷിക്കാതെ, തോബത്തും പശ്ചാത്താപത്തിനൊക്കെ അവസരം നൽകുന്നവരാണ് അള്ളാഹ്. അതാണ് അള്ളാഹു ഹലീം എന്ന് പറയുന്നത്. ഷെയ്മിൽ അവതാരതയിൽ പൂർണ്ണത വരിച്ച ഹലീം, പൂർണ്ണത വരിച്ച ഹലീം. ഇങ്ങനെ അള്ളാഹുവിന്റെ ഈ സമദ് എന്ന പേരിന് പല അർത്ഥങ്ങളും പണ്ഡിതന്മാർ നൽകിയിരുന്നു. അതൊക്കെ ശരിയാണ്, ഒക്കെ തൃപ്തിയാണ്. അള്ളാഹു നിരാശ്രയനാണ്, പരാശ്രയമുക്തനാണ്, എല്ലാവരുടെയും ആശ്രിതനാണ്. അള്ളാഹു അത്യുന്നതനാണ്. അള്ളാഹു എല്ലാ വിഷയത്തിലും നേതൃത്വത്തിൽ, സ്ഥാനത്തിൽ, ധന്യതയിൽ, അവതാരതയിലൊക്കെ പരമകാഷ്ട പ്രാപിച്ച പൂർണ്ണതയിൽ എത്തിയവൻ ആണ് ആ അർത്ഥമാണ് ഇവിടെ അസമദ് എന്നുള്ളതിനുള്ളത്. പ്രത്യേക ഭാഷയുടെ നേട്ടവുമാണ് ഷറഅ് പണ്ഡിതന്മാരെ അത് ഈ നാമത്തിന് വകവെച്ചതുമായ ആശയമാണ്. അപ്പൊ അള്ളാഹു അസമദ് അള്ളാഹുവൻ അസമദാകുന്നു എന്ന് പറയുമ്പോൾ കേവലം ഒരു നിരാശ്രയൻ, പരാശ്രയമുക്തൻ, എല്ലാവരുടെയും ആശ്രിതൻ എന്നുള്ളൊരർത്ഥം മാത്രമല്ല ഈ സമദ്. അള്ളാഹുവിന്റെ സമദീയത് എന്നുള്ള ആ വിശേഷണം ഉണ്ടല്ലോ, സമദ് എന്നുള്ള നാമം അള്ളാഹ് എന്തിനാ സ്ഥിരീകരിക്കുന്നത്? സമദീയത് എന്നുള്ളതായ സിഫത്തിനാണ് അല്ലെ വിശേഷണത്തിന്. ഈ സമദീയത് എന്നുള്ളത് കേവലം അള്ളാഹുവിന് ഒരു നിരാശ്രയത്വം, പരാശ്രയമുക്തൻ എന്നുള്ള വിശേഷണം മാത്രമല്ല വകവെക്കുന്നത്. പിന്നെയോ അത് ധാരാളം ആശയങ്ങളെ വകവെക്കുന്നുണ്ട്. അത് അബ്ദുള്ളാഹി അബ്ബാസ് റളിയല്ലാഹു അൻഹു നിസ്വാർത്ഥ മാത്രങ്ങളെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും പ്രബലനായ മുഫസ്സിർ, വിശുദ്ധ ഖുർആൻ മുഫസ്സിർ, അദ്ദേഹം പറയുന്നത് അതേപോലെ നേതൃത്വത്തിൽ പൂർണ്ണത വരിച്ച സയ്യിദ്, ഐശ്വര്യത്തിൽ പൂർണ്ണത വരിച്ച പിന്നെ ഗനി, അതേപോലെ തന്നെ അവതാരതയിൽ ഷെയ്മിൽ പൂർണ്ണത വരിച്ച ഹലീം, ഷറഫിൽ പൂർണ്ണത വരിച്ച ശരീഫ്. ഇങ്ങനെ പല വിശേഷണങ്ങളാണ്, താല്പര്യങ്ങളാണ് ഈ സമദന്റെ പേരിൽ ഞാൻ പറഞ്ഞത്. അപ്പോ പിന്നെ ചില ആളുകൾ എന്ത് ചെയ്യും, കേവലം സമദിന് പിന്നെ പ്രജകൾക്ക് ആശ്രയിക്കേണ്ട ഒരു നേതാവ്, പ്രജകൾ ആശ്രയിക്കേണ്ട ഒരു നേതാവ് അതാണ് അള്ളാഹുവിന്റെ സമദ് എന്ന് പറഞ്ഞിട്ട് പിന്നെ ചെയ്യും അതിന് അർത്ഥം പറയും. യഥാർത്ഥത്തിൽ അത് മാത്രമല്ല അതിന്റെ അർത്ഥമുള്ളത്, മാത്രമല്ല അള്ളാഹുവിന്റെ ഈ നാമത്തിന് അതിന് ബൃഹത്തായ മനസ്സായ കുറെ ആശയങ്ങളും അർത്ഥങ്ങളും. സൈ അള്ളാഹു അസമദാണ്. ലം യലി വലം യുലൻ, ലം യലിദ് പറഞ്ഞെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വതആല ആർക്കും ജന്മം നൽകിയിട്ടില്ല. ലം യലി വലം യുലൻ, വലം യുലൻ എന്ന അള്ളാഹു ജനിപ്പിക്കപ്പെട്ടവരുമല്ല, ജന്മം നൽകിയിട്ടില്ല, ജനിപ്പിക്കപ്പെട്ടിട്ടുമില്ല. വാവാക്കത്തിലുള്ളത് വലം യുലൻ എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വെറുതെ വിശ്വാസികൾ അള്ളാഹിനെ പറഞ്ഞുതരാൻ വേണ്ടി പറഞ്ഞപ്പോഴാണ് അത് പറയുന്നത്. മുഹമ്മദെ, നീ പറയുന്ന റബ്ബ്, നീ ക്ഷണിക്കുന്ന റബ്ബ്, ആ റബ്ബിനെ ഒന്ന് പറഞ്ഞുകൊണ്ടാന്ന് പറഞ്ഞപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആല എന്ത് ചെയ്യാൻ പറഞ്ഞു കൊടുക്കാം. അവൻ ആരെയും ജനിപ്പിച്ചിട്ടില്ല. ജനിപ്പിക്കണമെങ്കിൽ എന്ത് വേണം? ജനിപ്പിക്കണമെങ്കിൽ പല പിന്നെ ഇണകൾ വേണം, ഇണ വേണം. അതേപോലെ തന്നെ പിന്നെ ഈ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം നമുക്കുണ്ടല്ലോ ഒരു പിന്നെ കുഞ്ഞുണ്ടാകണമെങ്കിൽ അതിൻ്റെതായ പരിണാമ ഘട്ടങ്ങളും പലതും അതൊക്കെ വേണം. അതൊക്കെ അറിയിക്കുന്നത് എന്താണ്? അതൊക്കെ അറിയിക്കുന്നത് പിന്നെ പൂർണ്ണനല്ല എന്നുള്ളതാണ്, പൂർണ്ണൻ അല്ല എന്നുള്ളതാണ്. അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു സ്വന്തം ആരെയും ജനിപ്പിച്ചിട്ടില്ല. അത് അള്ളാഹു വിശുദ്ധ ഖുർആൻ പറയാൻ കാരണം മുശ്രിക്കീങ്ങൾ പറഞ്ഞു മലക്കൾ അള്ളാഹുവിന്റെ പെൺമക്കളാണ്, മലക്കൾ അള്ളാഹുവിന്റെ പെൺമക്കൾ. നസറാക്കൾ പറഞ്ഞു എന്താ പറഞ്ഞത്? ഈസാ നബി അള്ളാഹുവിന്റെ സന്താനമാണ്. അൽ മസീഹ് ഇബ്നുള്ള. യഹൂദർ പറഞ്ഞു എന്ത്? ഉസൈർ ഇബ്നുള്ള. ഉസൈർ ഇബ്നുള്ള മക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പെൺമക്കളോട് അനിഷ്ടം, അനിഷ്ടം. പെൺമക്കൾ ഉണ്ടായിട്ടില്ലെങ്കിൽ അവർക്ക് അപമാനം. അപ്പൊ ഇത് അവര് പെൺമക്കള് മലക്കുകളൊക്കെ പെൺമക്കളാക്കിട്ട് അതൊക്കെ അല്ലാണ്ട് അലക്കു വിൽപനും ഒല വിൽപന നിങ്ങൾക്ക് ആൺമക്കളും അവരുടെ പെൺമക്കളുമോ എന്ന് ചോദിക്കുന്നു. ഇതൊക്കെ ചോദിക്കണം എന്തുകൊണ്ട? പിന്നെ മലക്കുകളെ അള്ളാഹുവിന്റെ പെൺമക്കളാക്കിയിട്ടതേ മുസ്ലിംകൾ ചിത്രീകരിച്ചു. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വതആല ഈ വിഭാഗങ്ങളുടെയൊക്കെ ആ ധാരണത്തിൽ അവർക്ക് മറുപടി വെക്കുന്നില്ല. അള്ളാഹു സുബ്ഹാനഹു വതആല ചെയ്തില്ല, അവർക്കും ജന്മം നൽകിയില്ല. വലം യൂലദ് അവൻ ജനിപ്പിക്കപ്പെട്ടവരുമല്ല. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നസാറാക്കൾ എന്ന് പറയുന്നത് നസാക്കൾ എന്ന് പറയുന്നത് ഈസാ ഇസ്ലാം ഇസ്ലാമിനെ കുറിച്ച് അള്ളാഹുവാണ് പറയുന്നത്. ലഖദ് ഖഫറു ലദീന ഖാലു ഇന്നല്ലാഹ ഹുവൽ മസീഹ്. അള്ളാഹു മസീഹാണ് എന്ന് പറഞ്ഞവർ അവിശ്വസിച്ചിരിക്കുന്നു. അപ്പൊ അള്ളാഹിനെ ഈസാ ഇസ്ലാം ഇസ്ലാം അല്ലേന്ന് പറഞ്ഞവരുണ്ട്. ഈസാ ഇസ്ലാം ഇസ്ലാം അവിടെ ജനിച്ചാണ് അല്ലേ, മറിയമ്മിന് സന്താനമായി ജനിച്ചതാണ്. അപ്പൊ വലം യൂലദ് അള്ളാഹു ജനിപ്പിക്കപ്പെട്ടവനും അല്ല. അത് അള്ളാഹുവിനെ പരിചയപ്പെടുത്തി അടുത്ത് പറഞ്ഞു. പിന്നെയോ വലം യകുല്ലഹു കുഫുവൻ അഹദ്. എന്താ വലം യകുല്ലഹു കുഫുവൻ അഹദ്? ലം യകുല്ലഹു ലഹു നമ അവന് അള്ളാഹുവിന് ലം യകുൻ ഉണ്ടായിട്ടില്ല, ഉണ്ടായിട്ടില്ല. ലം യകുൻ ലഹു അവന് ഉണ്ടായിട്ടില്ല. ഇവർത്തിട്ടത് അപ്പൊ അവന് ഉണ്ടായിട്ടും ഇല്ല. എന്ത് കുഫുവൻ അഹദ്? കുഫുവൻ എന്താ കുഫുവൻ? കുഫു എന്ന് പറഞ്ഞെങ്കിൽ നിദ് തുല്യൻ അല്ലെ, ഷബീ സമാനൻ, അതേപോലെ തന്നെ മിസിൽ സമസ്യൂഷനായി, അതേപോലെ തന്നെ സമാനനായി തുല്യനായി. ഈ അർത്ഥത്തെ കുഫുവിനുണ്ട്. അപ്പൊ വളരെ ഞെപ്പുല്ല അവനുണ്ടായിട്ടില്ല. കുഫുവൻ തുല്യനായി സമാനനായി ഇവിടെ അള്ളാഹുവിനെ ലഭ്യപ്പുല്ലഭുക്കുവൻ തുല്യനായി സമാനനായി ആരുമേ ഉണ്ടായിട്ടും ഇല്ല എന്നാണ് പറയുന്നത്. ആരുമേ ഉണ്ടായിട്ടില്ല. അപ്പൊ അള്ളാഹുവിന് തുല്യായിട്ട് ആര് മാത്രമേ ഉള്ളൂ? അള്ളാഹു മാത്രം. അള്ളാഹു തുല്യായിട്ട് അള്ളാഹു മാത്രം. അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു കേവലം ഒരു ഊർജ്ജത്തിലല്ല, ഒരു പവർ അല്ലെങ്കിൽ ഒരു ലൈറ്റ് അങ്ങനെയല്ല. പിന്നെയോ അള്ളാഹു ഒരു ഉണ്മുണ്ട്, ഒരു സത്തുണ്ട്. ആ സത്തയെ സംബന്ധിച്ചിടത്തോളം അതിന് അതിൻ്റെതായ കുറെ വിശേഷണങ്ങളുണ്ട്. അള്ളാഹുവിന്റെ പേരില്ലേ, അള്ളാഹുവിന്റെ പേരില്ലേ അല്ലേ? ആ പേരാണ് അസ്മാഅുൽ ഹുസ്നാ. അള്ളാഹുവിന്റെ പേരുണ്ടോ? ഉദാഹരണം അർറഹ്മാൻ, അർറഹീം, അൽഗഫൂർ, അൽവദൂദ്, അൽമജീദ്, المجيد، الجبار، المتكبر، المؤمن، المهيمن، العزيز، الحكيم، العليم، الغفار، الغفور. قرأ الله في هذا اليوم. إذا قلت أن الله هو لهم قرأ بسيرش نقل لهم هذا قلت أن الله هو لهم قرأ أفعالي لهم قرأ ورتي لهم فمعنى بسيرش نقل لهم إذا الله هو بسيرش نقل
لهم
കേൾക്കുന്ന പേരാണ്, പേരും വിശേഷമായി വ്യത്യാസമാണ്. അള്ളാഹിന്റെ വിശേഷണങ്ങൾ ഉണ്ടല്ലോ, അത് പല രീതിയാണ്. ഇപ്പൊ അള്ളാഹിന്റെ ചില വിശേഷണങ്ങൾ അവന്റെ പിന്നെ സത്തയുമായി ബന്ധപ്പെട്ടാണ്, സത്തയുമായി ബന്ധപ്പെട്ടാണ്. ഉദാഹരണത്തിന് ഇപ്പോ പിന്നെ അള്ളാഹു സുബ്ഹാനഹു തആലയെ കുറിച്ച് പറഞ്ഞു, പിന്നെ അള്ളാഹുവിന്റെ മുഖത്തെ കുറിച്ച് പറഞ്ഞു. എന്താ അള്ളാഹുവിന് മുഖത്ത് എന്ന് പറഞ്ഞു, അള്ളാഹുവിന് വജി എന്ന് പറഞ്ഞൊരു വിശേഷമാണ്. അത് അള്ളാഹുവിന്റെ വിശേഷമാണ് വജി, അള്ളാഹു മുഖം. അതേപോലെ തന്നെ അള്ളാഹുവിനെ കുറിച്ച് പറഞ്ഞു, അള്ളാഹുവിന്റെ കൈ അവരുടെ കൈകൾക്ക് മീതിയാണ് പറഞ്ഞു. യഹൂദര് പറഞ്ഞ് പിന്നെ ഏതൊന്നാ ഈ മതം അല്ല, അമ്മ ഭയങ്കര പിഷ്കനാണ്, കയ്യൊക്കെ പിന്നിലേക്ക് കൂട്ടിക്കെട്ടിക്കാൻ എന്ന് ജൂതന്മാര് പറഞ്ഞു. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു തആല പറഞ്ഞു, മുല്ല ഐദി, അവരുടെ കൈകളാണ് പിന്നെ പിശുക്കി ബന്ധിക്കപ്പെട്ടിരിക്കുന്നത്. വലിയ യഥാർത്ഥ മൻസൂദ താനി, അള്ളാഹിന്റെ ഏത് കാര്യങ്ങളും മൻസൂദ താനി നിവർത്തപ്പെട്ടതാണ് എന്ന് പറഞ്ഞു. അപ്പൊ അമ്മാവും തനിക്ക് കയ്യുണ്ട് എന്ന് പറഞ്ഞതിനെ ജൂതനോട് എതിർത്തില്ല, കാരണം നക്കതുണ്ട്. പക്ഷെ അള്ളാഹിന്റെ കൈ പിശിക്കുന്ന കൈയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹ് എന്ത് എതിർത്ത്. അപ്പൊ അള്ളാഹ് എന്ത് വിശേഷമുണ്ട്, എന്ത് എന്നുള്ള വിശേഷമുണ്ട് ഇല്ലേ? അതേപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു തആലയെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ എല്ലാവരും അനിവാര്യമായും അംഗീകരിക്കേണ്ടതായ യാഥാർത്ഥ്യം, എല്ലാവരും അനിവാര്യമായും അംഗീകരിക്കേണ്ട യാഥാർത്ഥ്യം. ഇപ്പൊ ഉദാഹരണത്തിന് പ്രസംഗനാഥന്മാർ തങ്ങൾ പറഞ്ഞു, അന്ത്യനാളിൽ നരകം തീ കത്തും, നരകം പത്തും, നരകത്തിൽ കത്തുമ്പോ നരകം കത്തും, അടാളി കത്തും, നരകത്തിലേക്ക് കൊണ്ടുപോയിട്ട് തീയും പാപികളിടും അവിശ്വാസികളിടും മറ്റേ ഒന്നായിട്ട് കൊണ്ടുപോയിട്ട് തള്ളും, നരകത്തിലേക്ക് തള്ളും. യോമയിൽ ജഹന്നമാണ് ശക്തമായി മൂപ്പോട് കൂടി തള്ളുന്ന അള്ളാഹു നമ്മളെ കണ്ടിട്ടില്ല. അങ്ങനെ അള്ളാഹു സുബ്ഹാനഹു തആല ചോദിക്കുന്ന നരകത്തോട് ഹലീം തല എത്തി, എന്താ ഹലീം തല എത്തി, നരകമേ നീ നിറഞ്ഞോന്ന് ചോദിക്കും. അപ്പൊ ആ രീതിയിലാണ്. അപ്പൊ നരകം തിരിച്ചു ചോദിക്കും, ഹൽ മിൻ മസീദ്, ഇനി കുറേണ്ടോ വന്നോട്ടെ. വിശാലമാണ് യഥാർത്ഥത്തിൽ പറയും. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വതആല അവന്റെ കഥം നരകത്തിൽ വെക്കുന്നു, പാദം നരകത്തിൽ വെക്കും. ചില പുഴകൾ രീതിയിൽ വെക്കുന്നത് രീതിയിൽ വെക്കും എന്ന രീതിയുണ്ട്, കഥം വെക്കും എന്ന രീതിയുണ്ട് രീതി. അതേപോലെ തന്നെ കഥം, കഥം തന്നെ പാദാണ്, രീതിയിൽ തന്നെ കാളാണ്. അപ്പൊ നരകം തീരുന്നതാണ്, നരകം ഞാൻ ചുരുങ്ങും. അപ്പൊ നരകം പറയും, ഹത്തിൻ ഹത്തിൻ, മതി മതി എന്ന് പറയും, മതി മതി എന്ന് പറയും. അപ്പോ അവിടെ നോക്കി നിങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വതആല അവന് കുറെ വിശേഷണങ്ങൾ പറഞ്ഞു, സിഫത്ത് പറഞ്ഞു. അതേപോലെ ഇസ്ലാമത്തിൽ മാത്രം അള്ളാഹു കുറെ സിഫത്ത് വിശേഷണങ്ങൾ പറഞ്ഞു. ഇതവന്റെ സത്യവുമായി ബന്ധപ്പെട്ടതാണ്. ഇനി അള്ളാഹുവിന് അതല്ലാത്ത വിശേഷണങ്ങളുണ്ട്. ഇപ്പൊ സമ്മേളൻ കേൾവി, സമീ എന്നാണ് കേൾക്കുന്നവരാണ്, അത് പേരാണ്. സമ്മേളനം കേൾവിയാണ്. ഇപ്പൊ ബസർ, ബസർ എന്താ കാഴ്ച, എന്താ അറിവ് അല്ലെ, കുദ്റത്ത് എന്താ കുദ്റത്ത് കഴിവ് അല്ലെ, ഹയാത്ത് അല്ലെ, ജീവൻ, ഇതൊക്കെ എന്താ അള്ളാഹുന്റെ വിശേഷണങ്ങളാണ്. അള്ളാഹുവിന്റെ നാമങ്ങൾ പറയല്ലേ, എത്ര നാമങ്ങളുണ്ട്, ഒരുപാട് നാമങ്ങളുണ്ട്. 99 നാമങ്ങളുണ്ട്, 99 നാമങ്ങളുണ്ട്. ആ നാമങ്ങളൊക്കെ അള്ളാഹുവിന്റെ വിശേഷണങ്ങളെയാണ് അറിയിക്കുന്നത്. അപ്പൊ അള്ളാഹു അലീം എന്ന് പറയുമ്പോ അള്ളാഹുന്റെ പേരാണ്. ആ അലീം എന്നുള്ള പേര് എന്താ അറിയിക്കുന്നുണ്ട്, അലീം എന്ന വിശേഷണത്തെ അറിയിക്കുന്നത്. അപ്പൊ എല്ലാ പേരുടെയും അള്ളാഹുവിന്റെ വിശേഷണങ്ങളെ സ്ഥിരീകരിക്കുന്നുണ്ട്. അപ്പൊ അതൊക്കെ എന്താണ് അള്ളാഹുവിന്റെ സിഫാത്തുകളും അല്ലെ. ഇനി അള്ളാന്റെ പ്രവൃത്തികളുണ്ട്, ഇപ്പൊ നാമങ്ങൾ പറഞ്ഞു, സ്മൃതിവിശേഷങ്ങൾ പറഞ്ഞു, ഇനി അള്ളാന്റെ ചില പ്രവൃത്തികളുണ്ട്. എന്താ അള്ളാന്റെ പ്രവൃത്തികൾ? അതിങ്ങനെ ശിക്ഷിക്കൽ. ഉദാഹരണത്തിന് അള്ളാഹുണ്ടല്ലേ, യുഅദ്ദിബു മൻ യശാ, അവൻ ഉദ്ദേശിക്കുന്നവരെ അള്ളാഹു ശിക്ഷിക്കും അല്ലെ. പിന്നെ അള്ളാഹു ഉദ്ദേശിക്കും അള്ളാഹു പൊറുക്കും അല്ലെ, അള്ളാഹു പൊറുക്കും. പിന്നെന്താ, അള്ളാഹു സൃഷ്ടിക്കും, ഏർക്കുലക്കും, മയേശ അല്ലെ, അള്ളാഹു സൃഷ്ടിക്കും. പിന്നെ യുസീബ്, അള്ളാഹു പ്രതിഫലം നൽകും. പിന്നെ ആ യുമീറ്റ്, മരിപ്പിക്കും. മരിപ്പിക്കുന്നതിന് മുമ്പ് വേറെ ചെയ്യൂലെ, അതാണ് ഒരു ക്രമല്ലേ. അള്ളാഹു ജയിപ്പിക്കും, അള്ളാഹു മരിപ്പിക്കും അല്ലെ, അള്ളാഹു അർസുഖ് അല്ലെ. എന്തായാലും ഭക്ഷണം നൽകും, നമുക്ക് അല്ലാതെ പ്രവൃത്തികളും. അപ്പൊ നോക്കി നിങ്ങൾ അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു കേവലം ഒരു ഊർജ്ജമല്ല, പിന്നെ കേവലം ഒരു ലൈറ്റ് അല്ല, പിന്നെ അള്ളാഹു ഒരു ഉണ്മണ്ട് സത്യണ്ട്. ആ സത്യയെ സംബന്ധിച്ചിടത്തോളം അതിന് കുറെ പേരുകൾ അതേപോലെ ആ പേരുകളൊക്കെ അള്ളാഹു എന്ത് സ്ഥിരീകരിക്കുന്നത്, വിശേഷണങ്ങളെ സ്ഥിരീകരിക്കുന്നത്. ഇതേപോലെ അള്ളാഹുവിന് അതിന്റെ സത്തയുമായി ബന്ധപ്പെട്ട അവർ കുറെ വിശേഷണങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിൽപ്പെട്ടതാണ് അള്ളാഹുവിന്റെ മുഖമുണ്ട്, അള്ളാഹുവിന് കൈയുണ്ട്, അള്ളാഹുവിന് ചുറ്റത്തുള്ള കാലുണ്ട്, അള്ളാഹുവിന് കാൽപാദുണ്ട്. അതേപോലെ പിന്നെ ഹൃദയങ്ങൾ, മനുഷ്യ ഹൃദയങ്ങളെ കുറിച്ച് പറഞ്ഞപ്പോൾ ഇസ്ലാമിലെ മതങ്ങൾ പറഞ്ഞു, ഇന്ന കുലൂബൽ ഇബാദ്, മനുഷ്യന്മാരുടെ ഹൃദയങ്ങൾ, ഹൃദയങ്ങൾ അത് ബൈന ഉസ്ബുഅയ്നി മിൻ അസാബിഅ റഹ്മാൻ, അള്ളാഹുവിന്റെ ഇരു വിരലുകൾക്കിടയിലാണ്. യുഖല്ലിഖുഹ കൈഫശ, അള്ളാഹു ഉദ്ദേശിക്കുന്ന വിധം അള്ളാഹുവിനെയും മാറ്റിമറിക്കും. അപ്പോ ഇവിടെ മനുഷ്യന്റെ ഹൃദയങ്ങൾ അള്ളാഹുവിന്റെ വിരലുകൾക്കിടയിലാണ്, അള്ളാഹു മാറ്റിമറിക്കും എന്ന് പറയും. അതുകൊണ്ടാണ് നേരെ പെടുത്തുന്ന മുസ്ലിം വൈകാരക്കാർക്ക് അല്ലെ അള്ളാഹുക്കാർക്ക് തന്നെ ഒന്നുമില്ല. ചിലര് കുമ്മിയാണ്, പക്ഷെ അയാള് ചിലര് കാണാൻ, അയാൾ മുഹ്മിനാണ്. ആരാ ഹിദായത്ത് കൊടുക്കുന്നത്? അള്ളാഹു. ആരാ ഹിദായത്തിന് എടുക്കണത്? അള്ളാഹു. അപ്പോ അവിടെ അള്ളാഹു വീരായിരിക്കുന്നത് റസൂലുള്ളാഹി പറഞ്ഞു. അള്ളാഹുവിന്റെ ശ്രദ്ധയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ കുറെ വിശേഷണങ്ങളുണ്ട്. ഇതേപോലെ തന്നെ അള്ളാഹുവിന് കുറെ പ്രവൃത്തികളുണ്ട്, പ്രവൃത്തികൾ. ഈ പ്രവൃത്തികളൊക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ എല്ലാവരും തമ്മിലല്ലേ, ഒരു ആത്മനിഷ്കാരമുണ്ട്. ഇതേപോലെ അള്ളാഹു വേറെ ചില പ്രവൃത്തികളുണ്ട്. ആ പ്രവൃത്തികളാണ് അള്ളാഹു ഇസ്തവാൻ അലൽ അർശ്. എന്താ അള്ളാഹു ഇസ്തവാൻ അലൽ അർശ്? അള്ളാഹു അർശിന്മേൽ ഉപസ്ഥിതനായി, അവന്റെ അർശിന്റെ മുളം അത് ഉപസ്ഥിതനായി. അതേപോലെ എൻസിൻ ഉറപ്പുന ഇറങ്ങുന്ന ഈ ദുനിയ, നമ്മളുടെ റബ്ബ് എൻസിനു, എന്താ എൻസിനു, ഇറങ്ങി വരും. എവിടെ കീഴസമായി ദുനിയ, അടുത്ത ആകാശത്തിലേക്ക്. എപ്പോ? ഇതാ മഫിയസുലല്ലൈൽ അഖീർ, അവസാനത്തെ രാവിന്റെ ഒരു ഭാഗം ശേഷിക്കുമ്പോൾ. എന്നിട്ട് അള്ളാഹു ചോദിക്കും, എല്ലാരും ഉറങ്ങാൻ സമയമുള്ളത്, ആ രാത്രിയുടെ അവസാന ഭാഗത്ത് ഇറങ്ങി. അപ്പൊ അള്ളാഹു ചോദിക്കും, മയ്യസ് അലിനി, ആരാണ് എന്നോട് ചോദിക്കുന്നത്? പറയാകും, ഞാൻ അവന് നൽകും. മയ്യസ് ആരാണ് എന്നോട് ഇസ്തിഗ്ഫാർ നടത്തുന്നത്? സാദുഷ്യരലവും ഞാൻ അവന് കൊടുത്തു കൊടുക്കും. അതേപോലെ ആരെന്നോട് തോപ്പ് ചെയ്യുന്നു, അവന് ഞാൻ നൽകും. അള്ളാഹു പറയും, അവരുടെ റസൂലുള്ള പറയണം, അള്ളാഹു എന്ത് ചെയ്യും? ഇവിടെ പറയാം, അള്ളാഹു ഏഴ് സ്ഥലങ്ങളിൽ പറഞ്ഞ ഇസ്തവ, അള്ളാഹു ഉപവിഷ്ടനായി. അള്ളാഹുന്റെ പ്രവൃത്തിയല്ലേ, ഇതേപോലെ അള്ളാഹുന്റെ പ്രവൃത്തിയാണ് ഇതൊക്കെ. ഈ വിഷയങ്ങളിലൊക്കെ ഉണ്ടല്ലോ അള്ളാഹു അലഹു വലം യഖുല്ലഹു ലം യഖുല്ലഹു, അള്ളാഹുവിന് ഉണ്ടായിട്ടില്ല കുഫുവൻ അഹദ്, തുല്യനായിട്ട് ഒരാൾ ഒരാൾ. അപ്പൊ ഈ വിഷയങ്ങളിലൊക്കെ അള്ളാഹു തുല്യൻ ആര് മാത്രമേ ഉള്ളൂ? അള്ളാഹു മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ അള്ളാഹു തന്നെ കുറിച്ച് പറഞ്ഞ നാമങ്ങൾ, വിശേഷണങ്ങൾ, പ്രവൃത്തികൾ ഇതൊക്കെ നമ്മൾ അള്ളാഹ് ഏറ്റു പറയുമ്പോ, നമ്മൾ അള്ളാഹ് ഏറ്റു പറയുമ്പോ ഏതടിസ്ഥാനത്തിലായിട്ട് പറയുന്നത്? വലം യഖുല്ലഹു കുഫുവൻ അഹദ് എന്ന്. അപ്പൊ നമ്മൾ അള്ളാഹു സിംഹാസനത്തിൽ ഉപവിഷ്ടനായി എന്ന് പറയുമ്പോ രാജാവ് എന്നതുപോലെ എന്ന് പറയില്ലേ? അപ്പോ സാവൂല്ല. കാരണം എന്തുകൊണ്ട ഫലം ചെയ്യപ്പെടുന്നു? അതുപോലെ അള്ളാഹു പിന്നെ ശിക്ഷിക്കുന്നു എന്ന് പറയുമ്പോ പിന്നെ പിന്നെ ആള് ശിക്ഷിക്കുന്നത് പോലെ വരൂല്ലേ? വരൂല്ല. എന്തുകൊണ്ട് ഫലം ചെയ്യപ്പെടുന്നു? ഇതുപോലെ അള്ളാഹുവിനെ നമ്മള് അള്ളാഹുവിന്റെ മുഖണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മൾ അള്ളാഹിനെ നമ്മളെ പോലെ ആക്കരുത്. നമുക്ക് മുഖണ്ട് അള്ളാഹു മുഖണ്ട് എന്ന് പറയുന്നല്ലേ. പറഞ്ഞില്ല എന്തുകൊണ്ട് അള്ളാഹു വലിയുണ്ട് നമ്മൾ പറയുമ്പോ ഈ ഇതിലൊക്കെ വല കേൾക്കുമ്പോഴും എല്ലാ അള്ളാഹിന്റെ നാമങ്ങളും വിശേഷണങ്ങളും അള്ളാഹിന്റെ പ്രവൃത്തികളും നമ്മൾ അള്ളാഹു സംബന്ധിക്കുന്നത് വലങ്ങിയപ്പുല്ലപ്പു പുഷ്പനാണ്. അള്ളാഹ് തുല്യമായിട്ട് ആരുമില്ല, അള്ളാഹ് തുല്യമായിട്ട് ആരുമില്ല. ഈ രീതിയിൽ നമ്മൾ മനസ്സിലാക്കിയിരുന്നെങ്കിൽ ചിലത് സംബന്ധിക്കേണ്ട ചിലത് ഒഴിവാക്കേണ്ട ഒരു വിഷയമല്ല. ഇന്ന് പല ആളുകളുണ്ടല്ലോ അള്ളാഹ് കേൾവി കാഴ്ച അറിവിതൊക്കെ സംബന്ധിക്കും. അള്ളാഹ് പറഞ്ഞ അതേ വിശുദ്ധ ഖുർആനും തിരുസുന്നത്താണ് എന്ന് പറഞ്ഞത് അള്ളാഹിന്റെ വചനീയതെന്ന് പറഞ്ഞത്. ഇത് സംബന്ധിക്കുന്നവർ ഇവിടെ നിഷേധിക്കും. ഇത് നിഷേധിക്കും അവര് പറയും ഇതൊക്കെ അള്ളാഹുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ സമാന പടപ്പുകളോട് തുല്യപ്പെടുത്തല്ലേ. അപ്പൊ ഇത് പറയുമ്പോൾ പടപ്പുകൾക്ക് തുല്യം വരില്ലേ? ഇത് പറയുമ്പോൾ പടപ്പുകൾക്ക് തുല്യം വരില്ല. കാരണം കേൾവി എന്നുള്ള മനുഷ്യനില്ലേ, കാഴ്ച എന്നുള്ള മനുഷ്യനില്ലേ, അതിലൊക്കെ അത് നമ്മൾ അമ്മാക്ക് പറയും അമ്മാനെ തുല്യപ്പെടുത്തലുണ്ടോ? തുല്യപ്പെടുത്തില്ല. എന്തുകൊണ്ടില്ല? നമ്മൾ വലം ചെയ്യപ്പുള്ളപ്പോ എന്ന അടിസ്ഥാനത്തിലാണ് ഇതൊക്കെ എന്തെങ്കിലും അള്ളാഹ് സ്ഥിരീകരിക്കുന്നത്, അള്ളാഹുവിനെ സംബന്ധിക്കുന്നത്. വേറൊരു അള്ളാഹു എന്താണ് പറഞ്ഞത്? വലം ചെയ്യപ്പുള്ള ഉഹദ് എന്ന് ഇവിടെ പറഞ്ഞു ലൈസ കൺസിലി എന്താ ലൈസ കൺസിലിച്ചത്? അള്ളാഹ് തുല്യനായി, അള്ളാഹ് സമനായി, സമശീർഷനായി, സമാനനായി ആയില്ല. ലൈസ കൺസിലി എന്ന് പറഞ്ഞാല് അള്ളാഹ് സമാനനായി, സമശീർഷനായി, അള്ളാഹ് പിന്നെ തുല്യനായി, കിടയത്തവനായി, കിടയത്തവനായി ആരുമില്ല. മനസ്സിലായി? അതാണ് ഇവിടെ നമുക്ക് ഇതിന് മനസ്സിലാക്കേണ്ടത്. അപ്പോ സൂറത്തുൽ ഇഖ്ലാസ്, സൂറത്തുൽ ഇഖ്ലാസ് അത് അള്ളാഹുവിനെ പരിചയപ്പെടുത്താന്, അള്ളാഹുവിനെ അറിയിക്കാൻ. കാരണം ഈ സൂറത്തിന് ഇറങ്ങാൻ കാരണം മുഹമ്മദെ നീ ആരിലേക്കാണ് ക്ഷണിക്കുന്നത്? അള്ളാഹുവിനെ. അപ്പൊ മുഹമ്മദ് നീ നിന്റെ റബ്ബിനെ ഒന്ന് വിശദീകരിച്ചു കൊണ്ടാണ്. അതേപോലെ തന്നെ മുസ്ലിം ചോദിച്ചിട്ട് മുഹമ്മദ് നിന്റെ റബ്ബിന്റെ വംശാവലി, വംശം അതൊന്ന് അറിയിച്ചു കൊണ്ടാണ്. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹു ആരാണ് എന്നുള്ളത് അറിയിക്കാനാണ് ആരാക്കിയത്, സൂറത്തുൽ ഇഖ്ലാസിനെ ഇറക്കിയത്. അഞ്ച് കാര്യങ്ങൾ അള്ളാഹു അള്ളാഹുവിനെ പറഞ്ഞുകൊണ്ട് അള്ളാഹുവിനെ പരിചയപ്പെടുത്തി. ഒന്ന് അള്ളാഹു അരണ് അഹദാണ്, രണ്ട് അള്ളാഹു സമദാണ്, മൂന്ന് അള്ളാഹു ലത്തിയത്, നാല് അള്ളാഹു ലന്യുള. അതേപോലെ അഞ്ചാമത്തേത് അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ലന്യ കുല്ലഹു കുഫുവൻ. അതോടുകൂടി അള്ളാഹിനെ കുറിച്ച് എന്തൊക്കെ അള്ളാഹിനെ ഒരു പൂർണ്ണ അറിവും അതേപോലെ തന്നെ അള്ളാഹിനെ കുറിച്ചുള്ള ഒരു പൂർണ്ണ ഉൾക്കാഴ്ചയും ഉണ്ടായി. മനസ്സിലായി? ഈ സൂറത്ത് ഉൾക്കൊണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അള്ളാഹുവിന് നമ്മൾ വകവെക്കേണ്ടതും അള്ളാഹുവിന് നമ്മൾ സംബന്ധിക്കേണ്ടതുമായ വിഷയങ്ങളിലൊന്നും ഉണ്ടാവില്ല, ഒരു സംശയം ഉണ്ടാവില്ല, നമ്മളിന്നൊരു വീഴ്ച ഉണ്ടാവില്ല. അതേസമയം ഇത് അതേവിധം ഏതാണ്ടും ഉൾക്കൊണ്ടിട്ടില്ല എങ്കിൽ പിന്നെ അള്ളാഹുവിൽ പങ്കു ചേർക്കുന്നവൻ, അതേപോലെ തന്നെ അള്ളാഹുവിനെ സ്ഥിരീകരിക്കേണ്ട കാര്യങ്ങൾ അള്ളാഹുവിനെ കൊണ്ട് നിഷേധിക്കുന്നവൻ, ഇങ്ങനൊക്കെ ഉണ്ടാവും. മനസ്സിലായി? ഇതാണ് ഇവിടെ പിന്നെ ഉണർത്താനുള്ളത്. ഈ സുഹൃത്തുമായി ബന്ധപ്പെട്ട് പിന്നെ ഈ സൂറത്തിന്റെ മഹത്വം അത് നമ്മൾ പ്രത്യേകിച്ച് ഒന്നുകൂടി മനസ്സിലാക്കണം. നമ്മൾ സൂറത്തിൽ സൂറത്തിൽ നാസും സൂറത്തിൽ ഇഖ്ലാസ് സൂറത്തിൽ അല്ല സൂറത്തിൽ ഫലക്കും സൂറത്തിൽ ഇഖ്ലാസ് ഇവിടെ നമ്മൾ മനസ്സിലാക്കിക്കഴിഞ്ഞു. നമ്മൾ നിത്യജീവിതത്തിൽ കൊണ്ടുവരേണ്ട സൂറത്തുകളാണിവ, നിത്യജീവിതത്തിൽ കൊണ്ടുവരേണ്ട സൂറത്തുകളാണിവ. നമ്മൾ പറഞ്ഞു രാവിലെ മൂന്ന് പ്രാവശ്യം ഈ സൂറത്തുകൾ നമ്മുടെ രാവിലത്തെ നിഗ്രഹികളിൽ വരണം, വൈകുന്നേരം മൂന്നും ഈ സൂറത്തുകൾ നമ്മളുടെ വൈകുന്നേരത്തെ നിഗ്രഹികളിൽ വരണം. അഞ്ച് നമസ്കാരങ്ങളുടെയും ഒടുവിൽ സലാം കിട്ടിയതിനു ശേഷം നമ്മൾ ഈ മൂന്ന് സൂറത്തുകളും ഓതണം. ഉറങ്ങാൻ കിടക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഈ സൂറത്ത് മൂന്ന് പ്രാവശ്യം, അതേപോലെ ഈ മൂന്ന് സൂറത്തുകളും മൂന്ന് പ്രാവശ്യം ഓതി നമ്മുടെ ശരീരത്തിൽ തടവണം എന്നൊക്കെ പറഞ്ഞില്ലേ. അതേപോലെ തന്നെ ചില സുന്നത്ത് നമസ്കാരങ്ങളിൽ പ്രത്യേകിച്ച് സൂറത്തിൽ കാസറും സൂറത്തിൽ ഇഖ്ലാസും ഓതണം. സൂറത്തിൽ ഇഖ്ലാസിനെ സംബന്ധിച്ചിടത്തോളം അതിനുള്ള വേറെ ചില പ്രത്യേകതകളാണ് നമ്മളിവിടെ മനസ്സിലാക്കിയത്. നമ്മൾ കേവലം പഠിച്ചു പോകുക എന്നുള്ളതല്ല, പിന്നെ ഇത് നമ്മുടെ ജീവിതത്തിൽ എന്ത് ചെയ്യണം? ജീവിതത്തിൽ തെളിയണം. പിന്നെ വിശ്വാസപരമായ കാര്യങ്ങളിൽ വിശിക്ഷ നമുക്ക് എന്ത് ചെയ്യണം? നല്ല ഒരു പിന്നെ ഉൾക്കാഴ്ചയും അതേപോലെ വകതയും ഉണ്ടാകണം. നമ്മൾ ഇത്തരം സുഹൃത്തുക്കൾ പഠിക്കുമ്പോൾ നമുക്ക് അസമതായ അള്ളാഹുവാണുള്ളത്, അസമതായ അള്ളാഹുവാണുള്ളത്. ഈ അസമതായ അള്ളാഹു സുബ്ഹാനഹു നമുക്ക് ആശ്രയിക്കാനും അവലംബിക്കാനും എല്ലാം തികഞ്ഞ് പിന്നെ അത് നേതൃത്വമാകട്ടെ, ധന്യതയാകട്ടെ, അതേപോലെ തന്നെ ശറഫാകട്ടെ, ഒക്കെ തികഞ്ഞ അള്ളാഹു, സമ്പൂർണനായ ഒരള്ളാഹു, അസമതായ അള്ളാഹു. ഈ അള്ളാഹു ഉണ്ടായിരിക്കാൻ നമുക്ക് നമ്മളുടെ വിഷമങ്ങൾ പറയുവാൻ, നമ്മളുടെ പിന്നെ പ്രയാസങ്ങൾ ദൂരീകരിക്കാൻ, നമ്മളുടെ രോഗം മാറ്റാൻ, നമ്മളുടെ ആവശ്യങ്ങൾ നമുക്ക് കിട്ടാൻ, ആഗ്രഹങ്ങൾ സഫലീകരിക്കപ്പെടാൻ അള്ളാഹു വല്ലാതെ ഒരു പടത്തിനെ ആശ്രയിക്കുക, അവലംബിക്കാത്ത ഒരു അവസ്ഥ ഉണ്ടാക്കാൻ പാടുള്ളതല്ല. മനസ്സിലായി? അപ്പൊ അതാണ് ഇവിടെ നമ്മൾ ഈ സുഹൃത്ത് പഠിക്കുമ്പോൾ പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ടത്.
അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. ഹഖ് ഹഖായി മനസ്സിലാക്കുവാനും അത് പിൻപറ്റുവാനും, ബാത്തിൽ ബാത്തിലായി മനസ്സിലാക്കുവാനും അതിൽ നിന്നും അതിന്റെ ആളുകളിൽ നിന്നും വിട്ടുനിൽക്കാനും അള്ളാഹു നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലമ വബാരക അലാ നബീനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്ഹാബി അജ്മാഇൻ. അസ്സലാമു അലൈക്കും.